സഹായിക്കും. ആരോഗ്യ തന്നെ എന്റെ പുതിയ ആകാശവും ഭൂമിയും നടന്നിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന്റെ കുശാന ദൈവമായ അർത്ഥാനന്ദര നാമത്തിൽ വന്നു ആയിരത്തിപ്പെട്ടവനാണെന്ന് ഒരു പരിസ്ഥിതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബല നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഭർത്താവെ നമുക്ക് വേണ്ട ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവെ നമസ്കാര ശുശ്രൂഷം കേൾക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, ഭാവികളെ നെടിയാരോട് കാരണ നിമിഷരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കും സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ എന്നൊരു നാം പരിശുദ്ധമാക്കണമേ. എന്നിട്ട് രാജ്യം വരണമേ, തിരുവിട്ട സ്വർഗത്തിലെ ഭൂമിയിൽ കാണണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാർ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അദൃശ്യമത്തിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. നല്ല അജ്യശക്തി മുഖത്ത് നിനക്ക് തന്നെ കൊള്ളാവുന്നതാണ്. ഇത്ര പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനോട് ഒരു നിശ്ചല വാഴ്ത്തപ്പെട്ടവളാവും. നിന്റെ വ്യക്തികളാ നമ്മുടെ ഭർത്താവായ ശിക്ഷയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പറയാം നമ്പരാന്തിയമ്മേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തിലും ദൈവനോട് അപേക്ഷിച്ചോളണമേ. ആമി ഞങ്ങളെ സ്നേഹിക്കുന്ന കാരണീയവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് ഈ പ്രാർത്ഥന സമാപത്തിലും കൂട്ടായ്മയിലും പങ്കുകൊള്ളുന്നുണ്ടോണം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയോർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ദിനങ്ങളില് ഈ സമയം വേർതിരിച്ച് അങ്ങയുടെ സന്നിധിയില് പഠിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങൾക്ക് ഒരുക്കി തന്നുവല്ലോ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും അതിൽ കൂടി ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഭവനവും ഒക്കെ ഞങ്ങൾ ഏതൊക്കെ മേഖലയിലായിരിക്കുന്നുവോ അവിടെയൊക്കെ ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പൂർവ്വപിതാക്കന്മാർ അവർക്ക് കൂടെ ഉണ്ടായിരുന്ന ജീവിതയാത്രയിലൊക്കെയും അവർക്ക് മാർഗവും വെളിച്ചവുമായിരിക്കുന്ന കാരണീയമാണ്. ഞങ്ങളുടെ ജീവിതമാർന്ന യാത്രയിൽ അവിടെ ഞങ്ങൾക്ക് മാർഗവും വെളിച്ചവുമായിരിക്കണമേ. അങ്ങേ കണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ശരി തെറ്റുകളെ തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിലും തെറ്റ് ഉപേക്ഷിച്ച് ശരിയായ പാതയിലേക്ക് പ്രവേശിപ്പാൻ പലപ്പോഴും ഞങ്ങൾക്കറിയാതെ പോകുന്നു. ദൈവമേ ഞങ്ങളുടെ വിവേചന ശക്തി ഞങ്ങൾക്ക് തന്നുകൊണ്ട് നമ്മയുടെ പാതയിൽ വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും പൈശാചിക ബന്ധനങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആ ബന്ധനങ്ങളുടെ കെട്ടുകളെ ഛേദിച്ചുകൊണ്ട് സ്വതന്ത്രമായി അങ്ങയുടെ സന്നിധിയിൽ പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവം അത് ഹൃദയസ്ഥമാക്കുവാനും അത് കൂടുതൽ അങ്ങയോടുള്ള അറിവിലേക്കും അങ്ങയോടുള്ള ആരാധനയിലേക്കും വിശുദ്ധിയിലേക്കും വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യങ്ങളെ തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ, പ്രകാശിപ്പിക്കണമേ. അത് കൂടുതൽ ഞങ്ങൾക്ക് പ്രയോജനമായി തിരുവാൻ്റെ കൊണ്ട് സംഗതിയാക്കണമേ. ക്ലാസ് എടുക്കുവാനോ പഠിപ്പിക്കുവാനോ പഠിക്കുവാനോ ഒന്നും കഴിവുള്ളവരൊന്നുമല്ല ഞങ്ങൾ. ദൈവമേ അവിടുത്തെ കരുണയാണ് ഞങ്ങളെ ഓരോ നിമിഷവും അറിവിലേക്ക് നയിക്കുന്നത്. ആ കരുണ കൂടെ ഉണ്ടായിരിക്കണമേ. അതൊരു വെളിച്ചമായി ഞങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെയൊക്കെ വികസിപ്പിക്കുവാനൊക്കെ വേണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയും രൂപാ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആവശ്യങ്ങളും രൂപാ സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങൾക്ക് അർഹിക്കുന്നുവെങ്കിൽ അതൊക്കെയും അനുഗ്രഹമായി മുന്നോട്ട് പോകാനൊക്കെ വേണം സഹായിക്കണമേ. ഇതിന് ഈ പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവർക്ക് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദിവേനിയും ഭദ്രാസനത്തെയും ഭദ്രാസനത്തെ എല്ലാ മേഖലകളെ തിരുവുമ്പോൾ സമർപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹമായി പ്രത്യേക ദൈവം ഭദ്രാസനത്തിന്റെ അരമന ചാപ്പലിന്റെ പണിക്ക് വേണ്ടി ഞങ്ങൾ ഒരു കച്ച് പരിശ്രമിക്കുക വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ കേൾക്കണമേ. നന്മയോടുകൂടി ചിന്തിക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുന്ന പരിപൂർണ്ണം വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിതമായ ഒരു ചാപ്പൽ നിർമ്മിക്കുവാനും ഞങ്ങൾക്കൊക്കെയും പ്രാർത്ഥന സങ്കേതമായി ആ ചാപ്പൽ തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവമേ കേൾക്കുന്ന എല്ലാ ആളുകളിലും തമ്പുരാനെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി ഇതിനുവേണ്ടി സംഭാവന ചെയ്യാൻ തക്കുള്ള പ്രചോദനം അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതൊക്കെയും ദൈവിക കാര്യങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി സമർപ്പിക്കുവാനും അതിൽ കൂടി നിത്യജീവിതത്തിൽ 30, 60, 100 ഇനി പ്രതിഫലം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവനെ എന്നൊന്നാളും ചുരിച്ചു വളർത്തുവാനായിട്ട് തന്നെ. നന്ദി. പ്രിയ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരങ്ങൾക്കും
വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സാഗരഹാസം കിട്ടിയാണ്. വാസ്തവത്തിൽ അപ്പം തിരക്കിട്ട് ഞാൻ ഓടി വന്നതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും പകയിൽ ഉച്ചനമസ്കാരമായിട്ട് സന്ധ്യാമസ്കാരം വെച്ചിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ വരും. പള്ളി വീടിന് ഇത്ര പത്ത് മണിക്ക് വന്നിട്ട് യാത്ര ഉണ്ട്. ഭക്ഷണ സമയം ആയതുകൊണ്ട് ഞാൻ വന്നതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയി പോയത്. ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രവാചകരുടെ പുസ്തകം ചൗമയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 15 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് 16, 17, 18, 19, 20 ഇത്രയും അധ്യായങ്ങൾ ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കത്തക്കവണ്ണം ഒന്നും ഇല്ല. നമുക്ക് ആഴമായിട്ട് പഠിക്കേണ്ട ആവശ്യം ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ഇതേപോലെ നമുക്ക് വായിച്ചു മനസ്സിലാക്കി പോകാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 16, 17, 18, 19, 20 ഈ അധ്യായങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാത്തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അതിനെ പ്രാധാന്യം ഉള്ളതുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വിശദീകരിക്കാം, അല്ലെങ്കിൽ അത് വായിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ 16 അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ ദാവീദ് രാജാവിന്റെ ഒരു ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട 15-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഷൗലിന് രൂപപ്പെട്ടു വന്ന ശാപവും ആ ശാപത്തിൽ കൂടി തന്റെ രാജസ്ഥാനമൊക്കെയും പിഴുതെറിയപ്പെട്ട് മറ്റൊരു ആൾക്ക് കൊടുക്കും എന്നുള്ള ദൈവത്തിന്റെ ഒരു ശാസന അല്ലൊരു മുന്നറിയിപ്പ് ലഭിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ 30 വായിച്ച 15-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഷമുവൽ ജീവപര്യന്തം പിന്നെ ഷൗലിനെ കണ്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പുള്ളത് ഷമുവലും ഷൗലും തമ്മിലുള്ളൊരു അവസാന സംഗമമായിരുന്നു. കാരണം ഒരിക്കലും ഷൗലിന്റെ മുഖം പോലും കാണാതെ വണ്ണം ഷൗമേൽ രാമയിലേക്ക് തന്റെ പ്രവർത്തന മേഖലയിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഷമുവൽ പ്രവാചകൻ വളരെ ആർദ്രതയുള്ള വളരെ നന്മ ഹൃദയമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു തികഞ്ഞ ആധ്യാത്മികതയുള്ള ഒരു ആത്മീയവിധമായതുകൊണ്ട് എപ്പോഴും ഈ ഷൗലിനെ പറ്റിയുള്ള ദുഃഖം ശക്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം അത് പറഞ്ഞത് എങ്കിലും ഷൗമേൽ ഷൗലിനെ ദുഃഖിച്ചു. യഹോവയും താൻ ഷൗലിനെ ഇസ്രായേൽ രാജാവാക്കിയതുകൊണ്ട് അനുഭവിച്ചു. ഷൗമേൽ പ്രവാചകന് അതിഭീകരമായ ദുഃഖമുണ്ടായി, ദൈവത്തിനും അനുതാപം ഉണ്ടായി. കാരണം താൻ അവന്റെ പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത വ്യക്തി പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന് പോലും ആ തെരഞ്ഞെടുപ്പിൽ അനുതാപം തോന്നി എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഷമുവേല് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന അവസരത്തില് ദൈവം ഷമുവേലിന് ഒരു അരുളപ്പാടുണ്ടാക്കി കൊടുക്കുകയാണ്. അരുളപ്പാട് ഇപ്രകാരം പറയുന്നു, അനന്തരം യഹോവ ഷമുവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ഷൗലിനെ തള്ളി കളഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. ഷമുവേലിന്റെ ദുഃഖം ദൈവം നമ്മൾ കണ്ടു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഈ ദുഃഖം നമുക്കറിയാം, ഒരു നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഷമുവേൽ എന്ന് പറയുന്നത് തികഞ്ഞ ആധ്യാത്മിക വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. വാസ്തവത്തിൽ ദൈവം പോലും തള്ളിയ ഒരു മനുഷ്യനെ പറ്റി ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ടും ഈ ഷൗല് പഠിപ്പിക്കുന്ന അല്ലെ ഷമുവേൽ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പാഠമാണ്, സ്നേഹത്തിന്റെ ഒരു വലിയൊരു പാഠമാണ്. ദൈവം പോലും തള്ളിക്കളഞ്ഞവനെ മറക്കുന്നതിന് പകരം വീണ്ടും ആ വ്യക്തി ഷൗല് തെറ്റിപ്പോയതിനെ ഓർത്ത് ഈ ഷമുവേൽ പ്രവാചകൻ ദുഃഖിക്കുക. നമുക്കിത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാം. ഈ നമ്മുടെ ലൈഫില് നമ്മൾ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റിപ്പോകുമ്പോൾ ആ വ്യക്തി തെറ്റി ഒഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളാണ്. നമ്മുടെ പള്ളിയിൽ ഒരാൾക്കൊരു വേദന ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ അയാൾ ദൈവത്തിൽ നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആ കുടുംബാംഗങ്ങളാണ്. കുടുംബാംഗങ്ങളുടെ അത്രയും അല്ലെങ്കിൽ പോലും അതേപോലെ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുമായിട്ട് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ. ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ ഉദ്ദേശിച്ചത്. ഏതൊരു ഒരു പള്ളിയിൽ നിന്ന് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിൽ നടന്നു പോവുക ചെയ്യുമ്പോൾ ആ പള്ളിയിലെ അച്ഛനുണ്ടാകുന്ന ദുഃഖം എന്ന് പറയുന്നത് വളരെ വളരെ കാര്യമായിട്ട് വാക്കുകൾക്കൊക്കെ അതീതമാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ എത്രയും ആളുകൾക്ക് ഈ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനുമായിട്ടൊക്കെ അത്രമാത്രം ബന്ധമുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ഓരോ അച്ഛനും ഓരോ കുടുംബം അല്ല, ഓരോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അത്രയും ആഴമായ ഒരു തലത്തില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. കാരണം ഒരു ഒരു വികാരിയച്ഛന് ആ ഇടവേളയിലെ ആളുകളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ആർദ്രമായ സ്നേഹം. അതുകൊണ്ടാണല്ലോ പക്ഷെ എല്ലാ ആളുകൾക്കും ഒന്നും ആ സ്നേഹം തിരിച്ചറിയാം, ചില ആളുകൾക്ക് ആ സ്നേഹം തിരിച്ചറിയാം. അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാകുമ്പോഴും ആദ്യം അത് പങ്കുവയ്ക്കുന്നത് പള്ളിയിലെ അച്ഛൻ്റെ. എനിക്ക് തന്നെ എന്റെയൊക്കെ ശുശ്രൂഷയിലൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ കണ്ണൂര് കേളകം എന്ന് പറയുന്ന ഏറ്റവും റിമോട്ടായിട്ടുള്ള ദാരിദ്ര്യമുള്ള മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അച്ഛനാണ് കുറച്ച് ആദ്യത്തെ കുറെ വർഷമൊക്കെ. എന്തും ആ സ്നേഹം ബന്ധം വളരെ ശക്തമായി നിലനിൽക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും വെറുതെ എന്നെ പറ്റി ഒരു പൊക്കാനായിട്ട് പറയുന്നുള്ളത് ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ നാട്ടിൽ ആ പാവപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇതുപോലുള്ള പാവപ്പെട്ട മേഖലകളൊക്കെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ആളുകളുടെ സ്നേഹവും ആ കരുതലും വളരെ അഞ്ചാറ് വർഷത്തിന് ശേഷം കാണുമ്പോൾ അവർക്ക് കണ്ണുനീരോട് അവർ കാണിക്കുന്ന ആ സ്നേഹ സംഗമവും ഒക്കെ സുരക്ഷാദോ ഇപ്പോഴും എന്റെ മുമ്പോട് ഒരു അച്ഛനും ജനങ്ങളും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആഴം എന്തെന്നുള്ളത് ഒരു പക്ഷെ വാക്കുകൾക്ക് കൊണ്ട് ഒരു വ്യാഖ്യാനിക്കാനും പറ്റുന്നതിലപ്പുറമാണ്. അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെയൊക്കെ പള്ളിയിലെ വികാരി അച്ഛന്മാരുടെയൊക്കെ ഒരു ബന്ധം ശക്തമാണെന്നുള്ളത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താതെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഇന്ന് ആത്മീയ തലത്തിൽ ഒക്കെ പലരുമുണ്ട്, പക്ഷെ ഈ വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ വരുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന നടത്തുന്ന എത്ര പേർക്ക് ഈ വരുന്ന ആളുകളെ അറിയാമെന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയൊന്നുമില്ല. അവർ വന്നും പോകും. പക്ഷെ നമ്മുടെ പള്ളിയിലെ അച്ഛനും ആളുകളും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് അത് വളരെ ശക്തമായ ഒരു ബന്ധമാണ്. പോകട്ടെ, ഞാൻ ഈ ചുമതല പ്രവാചകന്റെ ആ മാനസിക ദുഃഖത്തെ ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇബ്രാഹിം ലേഖനത്തിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആളുകൾ തെറ്റിപ്പോകുമ്പോൾ ഇടയന്റെ മനസ്സിലുണ്ടാകുന്ന ആ വ്യഥയെപ്പറ്റിയൊക്കെ ഇവിടെ നമ്മൾ കാണുന്നതാണ്. ശമുവേൽ പ്രവാചകൻ പിന്നെ വളരെ വളരെ ആഴമായിട്ട് വളരെ കഠിനമായ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് ദൈവനമ്പുരാൻ വന്ന് ആശ്വസിപ്പിക്കുന്നത്. ഞാനും അവനെ തള്ളിക്കളഞ്ഞിരിക്കും, നീ എന്തിനാ അവനെ പറ്റി ഇങ്ങനെ വിഷമിക്കും, നീ അതിനെപ്പറ്റി വിഷമിക്കണ്ട. പിന്നെ ഒരു പോം വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇസ്രായേലിന്റെ ഒരു നേതൃത്വത്തിന് ആരുമില്ലെന്നൊരു പ്രയാസമാണെങ്കിൽ നീ വിഷമിക്കേണ്ട, ഞാൻ ഒരു ഉറച്ച നേതൃത്വത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ വായിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പറയുമ്പോൾ കൊമ്പിൽ പയലൻ നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേദ്രഹീമനായ ഇസ്രായേലിന്റെ അടുക്കലായിരിക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. വാസ്തവത്തിൽ ശൗലിന് വലിയൊരു ഒരു മനസ്സിലൊരു സന്തോഷമുണ്ടായി. കാരണം ഈ ദുഃഖം തോന്നാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം വലിയൊരു ജനതയെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ശബുവേലിന് പ്രായമായി. പിന്നെ ശബുവേലിനെ പോലെ തത്തുല്യനായ ഒരു ആധ്യാത്മിക നേതാവ് ലീഡർഷിപ്പ്, കാരണം ജനങ്ങളെ നേതൃത്വത്തിൽ നേരവഴിക്ക് നയിക്കേണ്ടവനാണല്ലോ ഈ പ്രവാചകനും പുരോഹിതനും രാജാവും ഒക്കെ. രാജാവും അഭിഷിക്തനാ, യുദ്ധം ചെയ്യാതെ മാത്രമല്ല വളരെ മോറലായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് ഈ ഭരണകർത്താക്കളൊക്കെ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഭരണകർത്താക്കൾക്കൊന്നും യാതൊരു മൊറാലിറ്റിയും ഇല്ല. വളരെ പല ആളുകളുടെയും നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് മോഷണം, വ്യഭിചാരം, പിടിച്ചുപറി, ഗുണ്ടായുധം എല്ലാമുള്ള ആളുകളാണ് ഇന്നത്തെ നമ്മളൊക്കെ കാണുന്ന പല നേതാക്കന്മാരും. പക്ഷെ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ജനങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മാതൃക ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു മാതൃക ഇസ്രായേലിൽ നഷ്ടപ്പെട്ടുപോയി എന്നുള്ള ശക്തമായ ദുഃഖവും ഈ ശമുവേൽ പ്രവാചകനുണ്ട്. ആ ദുഃഖമാണ് ദൈവം കാണുന്നത്. ദൈവം ഇപ്പൊ രണ്ട് ദുഃഖമാണ്, ഒന്ന് ഈ ശമുവേലിനെ ഓർത്തുള്ള ദുഃഖം, രണ്ട് ജനങ്ങൾക്ക് ഉചിതമായ ഒരു നേതാവില്ലെന്നുള്ള ആഴമായ പ്രയാസം. അപ്പൊ അതുകൊണ്ടാണ് ദൈവം തമ്പുരാന് ശമുവേൽ പ്രവാചകനോട് പറയുന്നത്, നീ വിഷമിക്കണ്ട, നിനക്ക് ഇസ്രായേലിന്റെ ബേത്ലഹേമിനായ ഇസ്രായേലിന്റെ കുടുംബത്തിൽ ഞാൻ ഒരു മകനെ രാജാവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീ കൊമ്പിൽ തൈലം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, കൊമ്പിൽ തൈലവും ഏതി നീ പോവുക എന്ന് പറയുന്നത്. ഈ കൊമ്പിൽ തൈലം ഏകുക എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു എണ്ണയല്ല കേട്ടോ. അത് ദൈവം അല്ലെങ്കിൽ പ്രവാചകന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഒരു ഹോലി ഓയില. നമുക്ക് അതിനെ ഒരു വിശുദ്ധ മൂറം പോലെ ഒരു ഹോലി ഓയിലാണ് നമുക്ക് അതിനെ കാണാം. ഒരു ഒരു പരിശുദ്ധമായ എണ്ണയാണ് അത് നമുക്ക്. അത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ശുശ്രൂഷകളിലെ ഈ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് ഹോളി ഓയിലൊക്കെ നമ്മൾ പറ്റുന്നത്. നമ്മുടെ മൂറം പോലുള്ള എണ്ണയാണെന്നൊന്നും നമുക്ക് വിശദീകരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ തന്നെയും അതൊരു അഭിഷേകത്തിന്റെ ഒരു വ്യക്തി അഭിഷേകം ചെയ്യത്തക്കോണമുള്ള ശക്തിയുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചെടുക്കുന്ന ഒരു ഓയില. അപ്പം അതുകൊണ്ട് അധികം തന്നെ കൊമ്പിൽ, കൊമ്പെന്ന് പറയുന്നത് ഒരു ഒരു പാത്രം പോലെ, അതിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ഇശായടുക്കലേക്ക് അയക്കുന്ന പറയുന്നു. അങ്ങനെ ഇശായുടെ ഭവനത്തിലേക്ക് അയക്കുക. വാസ്തവത്തിൽ ഈ 16 അധ്യായം വളരെ രസകരമായ, എനിക്ക് വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ആനന്ദം വായിക്കുമ്പോൾ ആനന്ദം തോന്നുന്ന ഒരു ഭാഗമാണ്. കാരണം ഈ ദാവീദ് രാജാവിന്റെ തെരഞ്ഞെടുപ്പ്, ഈ ശൗലിനെയും ദാവീദിനും രണ്ട് തലത്തിലാണ്. കാരണം ശൗലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ രാജാവാക്കാൻ പോകുന്ന വ്യക്തിയെ നീ കണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ ശൗല പ്രവാചകൻ നോക്കുമ്പോൾ ജന 10,000 ജനങ്ങൾ അവിടെ നിൽക്കുന്നു. ആ ജനങ്ങളുടെ മധ്യത്തിലും ശൗലിനെ കാണാം. കാരണം ശൗലോളം ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാരെ കൂടുതൽ വേറെ ആരുമില്ലെന്നാണ് പറഞ്ഞത്. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ശൗലിന്റെ തോളത്തെ വേണമെന്നാണ്. അത്രമാത്രം ഉയരമുള്ള ഒരു വ്യക്തിയാണ് രാജാവായിട്ട് തെരഞ്ഞെടുത്തത്. ഒരു രാജാവിന്റെ വലിയൊരു യോഗ്യതക്കാരനാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ വേദപാഠം വരുമ്പോഴത്തേക്ക് നേരം തിരിഞ്ഞു, കാരണം പിന്നെ മറ്റൊരു തിരിച്ചറിവിലേക്കാണ് വരുന്നത്. കാരണം നീളവും വണ്ണവും അല്ലെങ്കിൽ ആരോഗ്യമുള്ളത് കൊണ്ടൊന്നും ഒരു ജനങ്ങളെ നയിക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ ശൗലിന്റെ നീളവും വണ്ണവും ആരോഗ്യവും വിടുക്കും തന്റെയോടും ഒക്കെ തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ളത് പാചകനും ദൈവത്തിനും അത് ബോധ്യപ്പെട്ടു. ഇവരോട് മറ്റു നേരെ തിരിച്ച വളരെ രസകരമാണ് ഈ ഭാഗം വായിക്കുമ്പോഴേ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവം തന്നെയാണ്, ശമുവൽ പ്രവാചകന് പോകാനൊക്കെ തീരുമാനിക്കുന്നു. പക്ഷെ ശമുവലൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു, ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ശൗലിനെ കണ്ടാൽ കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം ഈ ശൗലിന് ഒരു ദുരാത്മാവ് കയറിയ ഒരു തരത്തില്ല. അപ്പം ഈ ശൗലിന്റെ സ്ഥാനം മാറ്റി ഈ ദാവീദിന് കൊടുക്കുമ്പോൾ ശമുവലിനെ പ്രവാചകനെ കൊല്ലുന്ന ഒരു ഭയം ഈ ശമുവൽ പ്രവാചകനുണ്ട്. അവരുടെ ദൈവം പോകുമ്പോൾ വരുന്നുണ്ട്, നീ വിശ്രദ്ധിക്കൊന്നും വേണ്ട, നീ അവിടെ പോയാൽ മതി, നീ യാഗം കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ മതി, ആ അങ്ങനെ ഉദ്ദേശിച്ച് പോകാൻ പറഞ്ഞു. അപ്പം ഉടനെ അങ്ങനെ കൽപ്പന, എന്നിട്ട് ഞാൻ അവിടെ ചെയ്യേണ്ടതല്ല, ഞാൻ പറഞ്ഞു തരാം എന്ന് കൃത്യമായിട്ട് ശൗലിനോട് ശമുവൽ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് ഇദ്ദേഹം അവിടെ ചെന്നു. ശമുവൽ പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ ജനങ്ങൾ മുഴുവൻ മൂപ്പന്മാർ എന്ന് പറയുന്നുണ്ട്, എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, മുതിർന്ന ആളുകളൊക്കെ വന്ന് ഭയന്ന് പുറത്തോട് എതിരേറ്റ് ചോദിക്കുന്നുണ്ട്, നിന്റെ പറഞ്ഞ ശുഭം തന്നെയോ? കാരണം ആ പ്രവാചകനെ അവർ കാണുന്നത് വലിയ ഒരു സ്ഥായിയായിട്ടാണ്. കാരണം ദൈവത്തിന്റെ അരുളപ്പാട് കൊടുക്കുന്ന ആളാണ് പുരോഹിതനും പ്രവാചകനും. അപ്പം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ എന്ത് ശുഭകരമായ കാര്യമാണോ അല്ലോ എന്നുള്ളൊരു ഒരു രീതി കൊണ്ടാണ് മൂപ്പന്മാരോട് ഞാൻ ചോദിക്കുന്നുണ്ടോ, നീ വന്നത് ശുഭകരമായ കാര്യം പറയുന്ന. അപ്പൊ ഉടനെ ശമുവൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ശുഭമായ വാർത്ത അറിയിക്കാൻ തന്നെയാണ് വന്നത്, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവെന്ന് പറഞ്ഞു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്ന പോലെ തന്നെയാണ് എങ്ങനെ വരണം എന്നുള്ളത്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയും കഴിഞ്ഞല്ലോ. അപ്പം നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കടന്നു വരണം. അപ്പൊ നിങ്ങളെ ശുദ്ധീകരിക്കാൻ പറഞ്ഞാൽ രണ്ടുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണവും ഹൃദയത്തിന്റെ ശുദ്ധീകരണം. പോട്ടെ, ഞാൻ കൂടുതൽ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്തേക്ക് പോകും. അതുകൊണ്ട് അപ്പൊ അത്രമാത്രം ശുദ്ധിയോട് വേണം യാഗത്തിന് കടന്നു വരാൻ. അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ കടന്നു വരണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം കൂടെ ഞാൻ അതിനോട് ചേർത്തങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അത്ര വിശുദ്ധിയോടുകൂടി കടന്നു വരണം എന്ന് പ്രവാചകന് ജനങ്ങളോട് പറയുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെ തന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ ഇഷായിയുടെ വീട്ടിൽ പോയി പന്തിക്ക് ഇരിക്കുവാൻ തക്കെ ഒരു വലിയൊരു പന്തി ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. യാഗം കഴിഞ്ഞ് ഒരു പന്തി ഉണ്ട്. പന്തി എന്ന് പറഞ്ഞാൽ അവരൊരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് വലിയൊരു പ്രാധാന്യമുള്ളതാണ്. എല്ലാ ശുശ്രൂഷകളും ആത്മീയ ശുശ്രൂഷകളും കഴിഞ്ഞ് ഒരുമിച്ച് പന്തിയിൽ ഭോജ്യം കഴിക്കുന്ന ഒരു രീതി ഇസ്രായേൽ ജനങ്ങൾക്കുണ്ട്. അവരുടെ ഒരു രീതി അതിന് നമുക്കും അത് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ പന്തിക്കിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ യോഗ്യരായും ക്ഷണിക്കപ്പെട്ടവരുമായ ഉയർന്ന ആൾക്കാരെ കടന്നു വരണം. അവർക്ക് ഏറ്റവും മുമ്പിൽ സ്ഥാനമൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവും പറയുന്നുണ്ടല്ലോ മുഖ്യമാസനം തിരഞ്ഞെടുക്കുന്നതൊക്കെ അവർക്ക് അത് അതിന്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ ചിലര് അറിയിക്കാതെ ഒരു മുന്നോട്ട് വരുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഒരു അടയാളമായിട്ടാണ്. ഓട്ടെ, അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ പിന്നെ ദൈവത്തിന്റെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇഷായിയുടെ പുത്രന്മാർ, ഇഷായിക്ക് 8 മക്കളാണ്, അതിനകത്ത് 7 മക്കളും അവിടെ സന്നിധി വരാം. അപ്പം ഓരോ മക്കളെയും ദൈവം പിന്നെ കാണുകയാണ്. അപ്പം ഈ 7 മക്കൾ എന്ന് പറയുന്നത് വളരെ കഴിവും ആരോഗ്യവും ദൃഢവും ഒക്കെ ഉള്ളവരാണ്. അത് ഈ അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്നു അറിയാമോ, പിന്നെ കൊട്ടാരത്തിൽ രാജാവിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ ആ ഒരു ചുമതല അവർക്ക് കൊടുത്തിരിക്കുക. കാരണം അവർ കഴിവുള്ളവരായതുകൊണ്ട്. പക്ഷെ ആ കൂട്ടത്തില് വലിയ മിടുക്കോ തന്റേടോ കഴിവോ ഒന്നും ഇല്ലാന്ന് ഇഷായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ ദാവീദാണ്. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് ആടുകളെ മേയിച്ച് കാടുകളിൽ പോവുക, ആടുകളെ തീറ്റിക്കുക, അവരവരുടെ കഴിവിന് അനുസരിച്ചുള്ള ചുമതലയാണ് അവരവർ ചെയ്യുന്നത്. അങ്ങനെ ഈ 7 മക്കളും അവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ സന്തോഷമായി. കാരണം ഇഷായിയുടെ ഒരു മകനെ ദൈവം തമ്പുരാന് വലിയ ഇസ്രായേലിന്റെ രാജാവായി തീരുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പകുതിയാണ്, വലിയൊരു ചുമതലയിലേക്ക് അവരെ വിളിച്ചെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സാധ്യതയാണ്. അപ്പൊ അങ്ങനെ സന്തോഷത്തോടുകൂടി ഓരോ മക്കളെയും വിളിക്കുന്നു. അങ്ങനെ പിന്നെ ആദ്യം മൂത്ത മകൻ വരികയാണ്, ഏലിയാബ് എന്ന് പറയുന്ന മൂത്ത മകൻ ഏലിയാബിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പം യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷേകം ഇതാ എന്ന് പറഞ്ഞ് ഇഷായി കൊണ്ടിരിക്കുന്നു. ഉടനെ ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. വളരെ സുന്ദരമായ ഒരുപാട് ആശയങ്ങൾ, ഒരുപക്ഷെ ഒരു മണിക്കൂറോട് എന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു ആശയമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പറയുന്നുണ്ട്, കാരണം അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ഏരിയ എന്ന് പറയുന്നത് വളരെ ആരോഗ്യ ദുരിതാശ്വാസമായ ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ സൈനിക കൂട്ടങ്ങളിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അപ്പം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഷൗലും ഇസായി ഈ മകനെ പണ്ട മുമ്പിൽ കാണിക്കുന്നത്. ഷൗലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തെരഞ്ഞെടുക്കാനായിട്ട് വരുമ്പോഴാണ് ദൈവം ഒരു വെളിച്ചം പോലെ പറയുന്നത് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. കാരണം മുഖമോ പൊക്കമോ നോക്കി ദൈവം ഒരുത്തിനെ തെരഞ്ഞെടുത്തുക. പക്ഷെ അവന്റെ പൊക്കവും മുഖവും ഒന്നും ജനങ്ങൾക്കും ദൈവത്തിനും പ്രയോജനപ്പെട്ടില്ല. അത് കൂടുതൽ നാശത്തിലേക്ക് നയിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ആശയം മാറ്റുന്നത്. ഉടനെ അപ്പം അത് മാറി രണ്ടാമത്തെ മകനെ കൊണ്ടുവരുന്നു. രണ്ടാമത്തെ മകനെ നോക്കുമ്പോൾ ഇതേ തന്നെ അവരെ ഞാൻ തള്ളിയിരിക്കുന്നു. അങ്ങനെ ഏഴ് മക്കളെയും കൊണ്ടു, പക്ഷെ ഏഴ് മക്കളെ തെരഞ്ഞെടുത്തില്ല. അപ്പം ഈ ശൗബൽ പ്രവാചകനെ ലഭിച്ചിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഈ ഇസായിയുടെ ഏഴ് മക്കളും ഉണ്ട്, പക്ഷെ ഏഴ് മക്കളും കഴിഞ്ഞുള്ളതാണ്. ഉടനെ വിഷമത്തോടുകൂടി പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിന്റെ മക്കളെല്ലാം ആയോ? നിന്റെ കാരണം ദൈവം അവരെ ആരും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പ്രയാസത്തോടുകൂടി ഉടനെ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്കൊരു ഇഷായി പറയുന്നുണ്ട്, എനിക്കൊരു പുത്രനോടുണ്ട്, എനിക്കൊരു മകനോടുണ്ട്. വാസ്തവത്തിൽ അപ്പം പറയുന്ന അവരുടെ വേദോസ്തുതി പറയുന്നില്ലെങ്കിലും വലിയ കഴിവും മിടുക്കും തന്റെയുടെ ഈ ചേട്ടന്മാരെ പോലുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനെ ഞാൻ എവിടെ അയച്ചേക്കുന്നു, ആടുകളെ എന്റെ ആടുകളെ മേയ്ക്കാനായിട്ട് ഞാൻ തോട്ടത്തിൽ അയച്ചേക്കുകയെന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകൻ പറയുന്നുണ്ട്, ആ വയച്ചവനെ വിളിപ്പിൻ, അവൻ വരാതെ ഞാൻ ഈ പന്തിക്കിരിക്കത്തില്ല. ആ വയച്ചവനെ വിളിപ്പിൻ, അവൻ വരാതെ ഞാൻ ഈ പന്തിക്കിരിക്കത്തില്ല. കാരണം പ്രവാചകനും അവരിൽ ഉൾവെളിച്ചം പോലെ ഉണ്ടായി. കാരണം ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തി ആരായിരിക്കും എന്നുള്ളത്. അങ്ങനെ പക്ഷെ ഒരിക്കലും ഇസായിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അതിനകത്ത് ഒരു കഴിവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അങ്ങനെ ചില കഴിവുകളുണ്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ പന്ത്രണ്ടാം വാക്യത്തില് അവൻ പവിഴമുള്ളവനും സുനേത്രനും കോപരൂപിയുമായിരുന്നു. അവൻ ആകെയുള്ളത് ഒരു സുനേത്രനും കോപരൂപിയും ഒരു ബാലനുമായിരുന്നു. ഇത്രയുള്ള അവന് പറയാനുള്ള കഴിവെന്ന് പറഞ്ഞു. മറ്റാരോഗ്യം എടുക്കുക തന്നെയുടെ ഒന്നുമില്ല. ദാവീദിനെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ ആട്ടിൻ കൂടത്തിൽ നിന്നും ദാവീദ് ഈ ദൃഹ കടന്നിൽ ഇവിടേക്ക് കടന്നു വരികയാണ്, പന്തിയിലേക്ക് കടന്നു വരികയാണ്. അവനെ കണ്ട ഉടനെ ദൈവന്തപുരാൻ പ്രവാചകനോട് പറയുന്നുണ്ട്, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പല ആളുകളും വലിയവരായിട്ട് കാണുന്നത് അവരുടെ പുറമേയുള്ള ചില സംഗതികളെ കാണുമ്പോഴാണ്, അല്ല അവരുടെ വാക്കാബുര്യങ്ങൾ കാണുമ്പോഴോ അവരുടെ മിടുക്ക്. അത് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, ഈ നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ വളരെ മനുഷ്യന്റെ ദുഃഖകരമായ കാര്യമാണ്. ഈ ശരിയും തെറ്റും അല്ലെങ്കിൽ നല്ലൊരു തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് മനുഷ്യൻ കഴിയും. ഈ ഭാഗ്യമായിട്ട് എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ അത് അതിനെല്ലാ മേഖലയിലും അതാ ആധ്യാത്മികതയെ പോലും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം അതാ. ഈ പുറമോടി കാണുന്നതാ പലർക്കും വലുതെന്ന് തോന്നുന്നത്. പക്ഷെ പുറമോടി കാണുന്നതല്ല ആധ്യാത്മികത, അതിന്റെ ഉള്ളിൽ എന്തെന്നുള്ളതാണ്. എനിക്ക് നമ്മുടെ സഭയുടെ ആരാധനയുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്നാണെന്നറിയാം. നമ്മുടെ ആരാധനയും ആരാധന അനുഷ്ഠാനങ്ങളൊക്കെ ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പുറത്തൊന്നും വലുതായിട്ട് തോന്നുകയല്ല, നമ്മുടെ കിടക്കുന്ന സത്യങ്ങളൊക്കെ ഉള്ളില്ല. അതുകൊണ്ടാണ് ഈ സാധാരണക്കാർക്കൊക്കെ അതിന്റെ സത്യങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി ആ സത്യത്തോട്ട് അടുത്ത് വന്നിട്ടുണ്ടോ അത് അവന്റെ ഹൃദയത്തിൽ അണയാത്ത ദീപ്തമായിട്ട് എന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയില് ഈ ഭക്തിയോട് ആരാധനയ്ക്ക് വരുന്ന ഒത്തിരി ആളുകളുണ്ട്. വളരെ ഒത്തിരി ആളുകൾ പറയുന്നത് വളരെ കുറച്ചില്ല, എല്ലാ ആൾക്കാരൊക്കെ പള്ളിയിൽ വരുന്നുണ്ടെങ്കിലും തികഞ്ഞ ആധ്യാത്മിക അവബോധത്തോട് വരുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം പറയാം, അവരുടെ അവരൊക്കെ ശരിക്കും ഈ 50 ദിവസവും നോമ്പ് നോക്കുന്നതും അല്ലെ സഭയുടെ 5 നോമ്പുകളും ഭക്തിയോടെ നോക്കുന്നതും സഭയുടെ എല്ലാ ആദ്യ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെ വരും, ഏറ്റവും അവസാനം ബോധത്തുള്ളൂ. ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന ഒരുപാട് സമയമാണെന്ന് പറയത്തില്ല. അവർക്ക് ആവർത്തന വിരസത തോന്നത്തില്ല. ഇതൊക്കെ ചെയ്യാത്ത ആളുകാരാണെന്നറിയാമോ? ഈ പറയുന്ന ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ്. ഈ പുറമോടി കാണിക്കുന്നവർക്കുണ്ട്, ഇത് അവർക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. ആരാധന കൂടുതൽ സമയം നീണ്ടുപോയ പ്രശ്നം, പ്രസംഗം 10 മിനിറ്റ് കൂടുതൽ പോയ പ്രശ്നം, അല്ലെങ്കിൽ അച്ഛന്റെ ശബ്ദം മോശമായ പ്രശ്നം, അല്ലെങ്കിൽ ഉദ്ദേശിച്ച വാക്കൊന്നും വന്നില്ല, സംഗതി ഒന്നും വന്നില്ല, അത് പ്രശ്നം എന്ന് പറയുന്ന ഈ പുറമോടിയില് ഈ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പുറമേ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്ന രഹസ്യം അല്ലേ? രഹസ്യം പഴയത്തിലെ നമ്മൾ കാണുന്നുള്ള രഹസ്യം പഴയ മുതൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ രഹസ്യാത്മകമായ ഒരു സമീപനമുള്ളത്. അപ്പൊ ഈ രഹസ്യം കണ്ടെത്താറുന്ന ആർക്കാ? ഏറ്റവും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നവർക്ക് രഹസ്യത്തെ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സൂക്ഷ്മതയോടുകൂടി സൂക്ഷ്മമായ ആരാധനാ അനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളുന്നവർക്ക് മാത്രമേ ഈ ആരാധനയിലെ രഹസ്യങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പുറമോടിയിലല്ല ദൈവം കാണുന്നത്, ദൈവം കാണുന്നത് ഉള്ളാണ്. നമ്മളിപ്പോ നല്ല വേഷം ധരിച്ച് പള്ളി വരുന്നത് കൊണ്ടോ, നമ്മുടെയൊക്കെ സ്ത്രീകളുണ്ടല്ലോ, നമുക്കൊക്കെ നമ്മുടെയൊക്കെ പല പല സ്ത്രീകൾക്കൊക്കെ പള്ളി വരുമ്പോഴ് അവരേറ്റവും കൂടുതൽ മറ്റുള്ള ആളുകളിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്നറിയാം, അതിനിടയിൽ നിന്റെ സാരി എന്തൊരു മനോഹരം, എവിടുന്ന് വാങ്ങിച്ചാരി, അല്ലെ നിന്റെ കമ്മൽ എന്തൊരു ഭംഗി, എനിക്ക് എത്ര ഭാവം കാണും അല്ലേ. ഇങ്ങനെയൊക്കെ കേട്ടാലേ നീ ഒന്നും നിന്നെ കാണാനുള്ള സുന്ദരിയായി. ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെയൊക്കെ സ്ത്രീകൾക്ക് എന്തോ ഒരു സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ അപ്പുറത്ത് വേണേ അവര് പറയാം അവിടെ ഒരു സാരി എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയാം, നമുക്കൊക്കെ അതൊക്കെ കേൾക്കുന്ന ആനന്ദം അല്ലേ, അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നേ. അതിനേക്കാൾ എത്രയോ വലുതാ എന്റെ ഹൃദയം, പരിശുദ്ധിയുള്ള ഹൃദയം കണ്ടേക്ക് വേറൊരാള്. അവൻ എത്ര നല്ല സ്വഭാവമുള്ളവളാ അല്ലെ. നമ്മുടെ സാരി നല്ലതാണെന്നോ കമ്മല് നല്ലതാണെന്നോ അല്ലെങ്കിൽ വസ്ത്രം നല്ലതാണെന്നോ ഒക്കെ പറയുന്നതിനേക്കാൾ എത്രയോ മൂല്യമേറിയതാ എന്ത് നല്ല സ്വഭാവമുള്ള സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തിയാണ്. അത് നമ്മളെ പറ്റി ആരേലും പറയുമോ? ആർക്കറിയാല്ലേ. പോട്ടെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു സംഗതി അതാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും വിളിക്കാനായിട്ട് ഒന്നും ഒരൊക്കെ തള്ളുകയാണ്. പക്ഷെ ദാവീദിനെ എടുത്തു, കാരണം ദാവീദിന്റെ ഉള്ള് ദാവീദിന്റെ ഹൃദയം ദൈവം കണ്ടു എന്നുള്ളതാണ്. അപ്പം ഉടനെ തന്നെ എഴുന്നേ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അതും വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ടാണ്. അവനെ അഭിഷേകം ചെയ്തു, ചുമ്മാ കയറ്റി വിടുകയല്ല ചെയ്തു. കാരണം ദൈവികമായ ശുശ്രൂഷയുടെ ഓർഡർ എന്ന് പറയുന്നതിനകത്ത് വലിയൊരു സംഗതിയുണ്ട്. ചുമ്മാ ഒരുത്തിനെ പിടിച്ചിട്ട് ചുമത്തെ കൊടുത്ത് എന്നെ കയറി നിന്നോ നാളെ വരുന്നോ അല്ല. അഭിഷേകം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രോസസ്സായില്ല, വലിയൊരു പ്രാവണ്യം അറിയിക്കാം. അതുകൊണ്ട് നമ്മുടെ പട്ടകള ശുശ്രൂഷയും അല്ലെ, ഇന്ന് ഇന്ന് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തിരുമേനിയും മറ്റിനും ഒക്കെ ആകാവുന്ന സഭകൾ ഒത്തിരിയുണ്ട് അല്ലെ. ആർക്ക് പ്രസംഗിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി. പക്ഷെ നമ്മുടെ സംഗ്രഹമൊന്നുമല്ല. നമ്മുടെ പകലിൽ ബിഷപ്പാകണേ തന്നെ എത്രയോ ഒരു വർഷം മുമ്പുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ശ്രമിക്കുക. എന്റെ കൂടെ അതിന്റെ ആ സഭാപരമായ പ്രോസസ്സ് എന്ന് പറയുന്നത് ലോങ് ടൈമാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അവരുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തൊന്നുമില്ല. പോട്ടെ, ഞാൻ പറഞ്ഞത് കാരണം ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പോലും പെട്ടെന്ന് ദിവസത്തിന്റെ പേരിൽ കൈവയ്ക്കരുത് എന്നൊക്കെ പറയുന്നതിന് അർത്ഥം അതാണ്. ആ കൈവെപ്പ് ശുശ്രൂഷ പോലും നമ്മുടെ തമ്പരാധാനെ ശിഷ്യമാരുടെ സ്ഥിതി കൈവച്ചപ്പോഴാണ് അല്ലെ. അവരെ വിളിച്ച ഉടനെ പിന്നെ പത്രദോഷനെ യാത്രകളിൽ യോഹനൊക്കെ വിളിച്ച് അന്നേരം തന്നെ കൈവച്ചറിയിക്കും. അവരെ കൂടെ കൊണ്ട് നടന്ന് കർത്താവിന്റെ സ്നേഹവും കാതുറിയുടെ അർത്ഥവും കഷ്ടതയുടെ ഇതൊക്കെ കാണിച്ചിട്ട് ഗോഹാനരത്താണ് അവിടെ ചെറുതിൽ കൈവച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഞാൻ നിങ്ങൾ ചുമതലപ്പെടുത്തുന്നു. നിങ്ങൾ തന്നെ അനേകർക്ക് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് നല്ലൊരു പരിശീലനം കൊടുത്തിട്ടാണ്. അതാണ് ആരാധനയുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയും മറ്റേ ഏത് ശുശ്രൂഷയൊക്കെ ആണെങ്കിലും അല്ലേ, ഒരു പരിശീലനം കഴിഞ്ഞ് ചെയ്യുമ്പോഴാണ് അത് വിജയം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് അങ്ങനത്തെ തന്നെ. അല്ലാതെ പെട്ടെന്ന് സുപ്രഭാതത്തില് കള്ളുകൂടി നിർത്തി വേദോസം എടുത്ത് ശുശ്രൂഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മാറ്റില്ല. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പുറം കൂടി ആഗ്രഹിക്കുന്നതിന് ആൾക്കാരെ കളിപ്പിക്കുക, പക്ഷെ സത്യദൈവത്തെ കളിപ്പിക്കാൻ നോക്കുകയല്ല. പോട്ടെ, അപ്പൊ അങ്ങനെ ശമുവേലിനെ എടുത്തു. ഈ ശമുവേൽ എന്ന് ദാവീദ് രാജാവ് എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും വലിയ പ്രിപ്പറേഷൻ കഴിഞ്ഞുള്ള ഒരാളാണ്. ആ പിൻകൂട്ടത്തിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആടുകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ പല സമയത്ത് ഈ ദാവീദ് രാജാവ് എന്ന് പറയുന്നുണ്ട്, ഒരു സിംഹം അടുത്ത് വരുന്നു, കരടി അടുത്ത് വരുമ്പോൾ ഭയം നോടാതെ ആ കരടിയെയും ആ സിംഹത്തെയും കൊന്നു തന്റെ ആടുകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ വലിയൊരു പരിശീലനം ലഭിച്ച ഒരു വ്യക്തിയാണ് ഇതാ. അതാണ് ഈ ഇസായിയുടെ മൂത്ത മക്കളും ഈ ദാവീദും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരു തികഞ്ഞ പരിശീലനം ലഭിച്ച ഒരു വ്യക്തിയായിട്ടാണ് ദാവീദ് രാജാവിനെ കാണുന്നത്. അങ്ങനെ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടു മാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ ഹൃദയം അവനോട് ദൈവമായി. ഇതും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചിന്തയാണ്. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടു മാറി. എന്തുകൊണ്ട് യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറിയത്? ശൗല് ദൈവത്തിന് ഹീനമല്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിൽ നിന്ന് പുറപ്പെട്ടു പോയി അല്ലെ. നമ്മളും ഇത് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിലൊക്കെ ദൈവാത്മാവുണ്ട്, പക്ഷെ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ നൽവരം, അത് പല നൽവരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവം എന്റെ വിശുദ്ധാത്മാവനെ ഇതിൽ നിന്ന് വിടുത്തു കളയരുത്. കാരണം ദാവീദ് പാപം ചെയ്തു, ദാവീദ് ചെയ്ത പാപം ദൈവം ക്ഷമിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ദാവീദ് അനുഗമിച്ചു എന്നുള്ളതാണ്. അത് പറയാനുള്ള സമയം ഇപ്പൊ അല്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ദൈവം തന്ന പാപം ചെയ്തപ്പോൾ ദൈവം തന്ന ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനാണ് രാജു രാജത്വ സിംഹാസനവും കിരീടും എല്ലാം കളഞ്ഞ് കരഞ്ഞു വിളിച്ച് ദൈവസന്നതിയിൽ കേറാൻ അപേക്ഷിച്ചത്, ദൈവം നിന്റെ വിശുദ്ധാത്മാവനെ എന്നിൽ നിന്ന് വിളിച്ചു കളയരുതേ എന്ന്. ഒരുപക്ഷെ വേദോത്സവത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു പടച്ച് പ്രാർത്ഥിക്കാൻ പറയാവുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവം നിന്റെ വെടുപ്പുള്ള ഹൃദയം എനിക്ക് നൽകണമേ, സ്ഥിരതയുള്ള ആത്മാവനെ എന്നിൽ പൊതുവാക്കണമേ, നിന്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവനെ എന്നിൽ നിന്നും എടുക്കേ മതി. ഇത്രതാ ഹൃദയത്തെ തട്ടുന്ന ഒരു പ്രാർത്ഥന വേദോത്സവത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പിതാക്കന്മാർ എല്ലാ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും എല്ലാ രാവിലെ വിശുദ്ധ കുർബാനയാണെങ്കിലും അല്ലെങ്കിൽ പ്രാതനമസ്കാരം നടത്തുമ്പോഴും ഈ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാരണം ഇത്ര ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന അനുതാപത്തിന്റെ അറിയില്ല. അപ്പൊ കാരണം ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്? അപ്പൊ ഇവിടെ ശൗലിന് നഷ്ടം, ദൈവം കൊടുത്ത എല്ലാ നൽവരങ്ങളും ശൗലിൽ നഷ്ടപ്പെട്ട് ആർക്ക് ദാവീദിലേക്ക് കടന്നു വരികയാണ്. യഹോവ ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഇതൊക്കെ വളരെ വളരെ സംശയം തോന്നുന്നുണ്ട്. യഹോവ അയച്ച ദുരാത്മാവ് അവനെ ബാധിച്ചു. ഞാൻ പല പുസ്തകങ്ങളിലും നോക്കിയപ്പോഴേ എനിക്കതിന് ഒരു 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 ശരിയായ അർത്ഥത്തിലൊരു അല്ലെങ്കിൽ ശരിയായി പറയത്തക്കോളൊരു മറുപടി തരാനായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഈ ദൈവം അയച്ച ഒരു ദുരാത്മാവ് എന്ന് പറയുമ്പോള് നല്ല ആത്മാവ് ദൈവം തിരിഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയിൽ വന്നു തീർന്ന ഒരു ആത്മാവാണ് ദുരാത്മാവ്. ദൈവമായിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തിയിൽ നന്മ പോകുമ്പോള് പിന്നെ ആ വ്യക്തി വസിക്കുന്നത് എന്താ സിനിമ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദൈവം അയച്ചു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് നന്മ ചെയ്യാതിരിക്കുമ്പോഴും നാം അറിയാതെ തിന്മയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു 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 സംഗതിയായിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഒരു ദുരാത്മാവ്, കാരണം ശൗലിന്റെ ഹൃദയം കഠിനമായി എന്നൊക്കെ പറഞ്ഞ പോലെ കഠിനമാക്കിയും അവർ അതിനൊക്കെ കഠിനമായി പോയി നമുക്ക് അതിനെ കണക്കാനായിട്ട് കഴിയും. കാരണം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയിൽ ദൈവത്വ സ്ഥാനമില്ലെങ്കിൽ മറ്റൊരു ആത്മാവ് അതിനെ കടന്നു വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു ശിഷ്യയുടെ ഭാഗമായിട്ടാണ്, ഒരു ശിഷ്യയോട് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അപ്പം അവസാനം അവിടെയുള്ള പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നീ ഈ ദുരാത്മാവ് കടന്നു വരുമ്പോഴേ ശൗലിനോട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട, പിന്നെ ദൈവമായിട്ട് ഒരു ഇസ്രായേൽ ഒരു വ്യക്തിയുണ്ട്, അവന് ഭയങ്കര കഴിവുണ്ട്, അവൻ കിന്നരമായി വായന അതിന് ഉടനാണ്. എപ്പോൾ നിനക്ക് ദുരാത്മാവ് വരുമ്പോൾ അവനെ വിളിച്ച് അവന്റെ കിന്നരം കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഈ രോഗം മാറും എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ ഈ ദാവീദ് രാജാവിനെ ഈ ശൗലിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശൗലിനെ പറ്റി ദാവീദ് പറ്റി പറയുന്നുണ്ട് 18-ാമത്തെ വാക്യത്തില്, അവൻ കിന്നരവാദനയും നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതിരിയുള്ളവരും കോമളരുമാകുന്നു, യഹോവയും അവനോട് കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദാവീദ് രാജാവിനെ പറ്റി പറയാവുന്ന ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്ന് പറയുന്നത് യഹോവ അവന്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അവനെ കാട്ടിൽ ആടുകളെ മേയ്ക്കുമ്പോഴും എവിടെ ചെല്ലുമ്പോഴും യഹോവ കൂടെ ഉണ്ടായിരുന്നു. യഹോവ കൂടെ ഉണ്ടായിരുന്നാണല്ലോ ഇതിനൊക്കെ ഈ ദാവീദ് രാജാവിന് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രസംഗത്തിനുള്ള വിഷയമാണ് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ സമയത്തിന്റെ പരിമിതിയോട് ഞാനത് കിടക്കുന്നില്ല. അങ്ങനെ അവസാനം ഈ ദാവീദ് രാജാവിനെ ചുമതലപ്പെടുത്തുന്ന എന്തായിട്ടാണെന്നറിയാം, അവിടുത്തെ കൊട്ടാരത്തിലെ ആയുധവാഹകനായിട്ടാണ്, കൊട്ടാരത്തിലെ ആയുധവാഹകനായിട്ട് അവിടെ നിയോഗിച്ചു. അതിനോടൊപ്പം തന്നെ ഈ രാജാവിന് കിന്നരം വായിക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ശൗല് ദാവീദ് രാജാവിനെ ഒരുപാട് സ്നേഹിച്ചു, ദാവീദിനെ ഒരുപാട് സ്നേഹിച്ചു. കാരണം തന്റെ കൂടെ ഒന്നൊക്കെ ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ. അപ്പം 21-ാം വാക്യം, ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്റെ മേൽ വരുമ്പോൾ ദാവീദ് കിന്നരം എടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും, ദുരാത്മാവ് അവനെ വിട്ടുമാറും. വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമായത്, ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ഈ ദൈവത്തിന്റെ പക്കൽ നിന്ന് വരുന്നതിനുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ദുരാത്മാവ് വരുന്നു. ദൈവം അകലുമ്പോഴും ഒരു വ്യക്തിയും ദുരാത്മാവ് കടന്നു വരും. അങ്ങനെ ദുരാത്മാവ് കടന്നു വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ദാവീദ് കിന്നരം എടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും, ദുരാത്മാവ് അവനെ വിട്ടുമാറും എന്ന് പറഞ്ഞാൽ ഇത്തരം പറയാം, ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് അവനെ വിട്ടുമാറും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അതിന് തൊട്ട് മുമ്പിലത്തിൽ നമ്മൾ കാണുന്ന വേദഭാഗമാണ്, ദാവീദിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പൊ ദൈവം കൂടെയുള്ള മനുഷ്യൻ എവിടെ തന്നാലും അവിടെ അവിടെ ഉണ്ടാകുന്ന തിന്മയെ ഓടിക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പൊ ദാവീദിന്റെ സാന്നിധ്യം ഈ ശൗലിന്റെ ദുരാത്മാവിനും ഭയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വിശുദ്ധന്മാരുടെ സംസർഗത്തിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധരുണ്ടല്ലോ, നമ്മൾ അവരുടെ മുമ്പാകെ ചെല്ലുകയും ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് ദുരാത്മാവ് ബാധിച്ചവരും അവരുടെ ദുരാത്മാവ് ഭയന്നോടും എന്നുള്ളത് ഏറ്റവും വലിയ അടിസ്ഥാനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ദാവീദിന്റെ കിന്നരത്തിനൊന്നും അല്ല പ്രസക്തി എന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് ദേവിഡ് എന്നുള്ളതാണ്. അല്ലെ, പ്രസൻസ് ഓഫ് ദേവിഡ് അവിടെയാണ്. ദൈവം ദാവീദിന്റെ സാന്നിധ്യമാണ് അതിനെ പാട്ട് പാടുന്നത് കൊണ്ട് അത് ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. പക്ഷെ ദാവീദിന്റെ സാന്നിധ്യമാണ് ഈ ശൗലിനുള്ള ദുരാത്മാവിനെ ഓടിക്കാൻ തക്കവണ്ണം പ്രേരിതമാകുന്നത്. അപ്പൊ നമ്മളിലൊക്കെ ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പരിമള തിരുമേനയുടെ മധ്യസ്ഥതയിലും അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കബറങ്കത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ദുരാത്മാക്കളൊക്കെ മാറിപ്പോ. അതുകൊണ്ടാണല്ലോ സർവശക്തനായ ദൈവനമ്പരാന ഈ ഇസ്രായേലിനെ പ്രയാണം ചെയ്യാനായിട്ട് പോകുമ്പോൾ വിശുദ്ധന്മാരുടെ അസ്ഥികളങ്ങനെ പേടകം എടുത്തുകൊണ്ട് പോകണമെന്ന് പറയാനുള്ള കാരണം എന്നറിയാം, അവരുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ്. അതൊക്കെ കൂടുതൽ വിശദീകരിക്കാൻ സമയത്തറിയാവും. അപ്പൊ ഇവിടെ അങ്ങനെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം വലിയ ഒരു ശക്തിയായിട്ട് മാറ്റപ്പെടുന്നു. അങ്ങനെ ഈ ശൗലിന് വലിയൊരു ആശ്വാസം ലഭിക്കുകയാണ്. പിന്നെ നമ്മൾ 17-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇസ്രായേൽ ഫിലിസ്ത്യർ അന്യോന്യം യുദ്ധം ചെയ്യാനായിട്ട് അണിനിരക്കുന്നു. ഗോലിയാത്ത് എന്ന വല്ലൻ യുദ്ധത്തിന്റെ ദാവീദിനെ നിലവിൽ വിളിക്കുന്നു, ദാവീദ് ആ വെല്ലുവിളി സ്വീകരിക്കുന്നു, ഗോലിയാത്തിനെ കൊല്ലുകയും ചെയ്യുന്നു, ശൗല് ദാവീദിനെ നിരീക്ഷിക്കുന്നു. ഇത്ര ഭാഗമാണ് നമ്മൾ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു വളരെ സുപരിചിതമായ സംഭവം തന്നെയാണ്. അങ്ങനെ ദാവീദ് രാജാവ് ഇരിക്കുന്ന അവസരത്തില് അദ്ദേഹം ഒരു വെറും ആയുധവാഹകനാണ്, ഈ ദേവത്തിന് അസുഖം വരുമ്പോഴേ പിന്നലെ ബാധിക്കും. നിരന്തരമായിട്ട് പ്രസാദത്തിൽ പോകുന്നില്ല. ആടുകളെ മേയിക്കുന്ന പരിതന്നെയാണ് ഇപ്പോഴും ദാവീദിന്. ദാവീദിന്റെ ചോദന ഇപ്പോഴും മാറ്റി കൊണ്ടുപോന്നിട്ടില്ല. കാരണം ശൗലിന്റെ സ്ഥാനം മാറിയിട്ടില്ല. ദാവീദിനെ അഭിഷിക്തനാക്കിയത് ശൗലിനും ശമുവേലിനും ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഈശായിക്ക് മാത്രം അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫെലിസ്റ്റർ യുദ്ധത്തിന് കടന്നു വരുന്നത്. ഫെലിസ്റ്ററുടെ മുമ്പില് ഏറ്റവും വലനായിട്ട് ഈ ഗോലിയാത്താണ്. നമുക്ക് ഈ സംഭവമൊക്കെ അറിയാം. ഗോലിയാത്തിന്റെ പ്രത്യേകത, പതിനായിരക്കണക്കിന് ആളുകളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി തീർക്കാൻ തക്കവണ്ണം അസാധ്യ കഴിവുള്ള വ്യക്തിയാണ് ഈ ഗോലിയാത്ത്. വലിയൊരു അസുരൻ എന്ന് പറയാൻ നമുക്ക് പറയാം. അതുപോലെ തന്നെ ശക്തിയുള്ളവനാണ്. അതുപോലെ എല്ലാ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് കടന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ വ്യക്തി നിലനിർത്തുന്നതോടൊപ്പം ഇസ്രായേൽ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. ഈ ഗോലിയാത്ത് വന്ന് ശക്തമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിനെ മുഴുവൻ ആളുകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, തന്റെയാണുള്ള ഏതെങ്കിലും ഒരുത്തിന് എന്നെ വന്ന് കീഴ്പ്പെടുത്തണം. എന്നെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ആ നിമിഷം നിങ്ങളെ വിജയിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ കഠിനകളായിട്ട് നിങ്ങൾ മാറാം. ഗോലിയാത്ത് വെല്ലുവിളിക്കുക, ഇസ്രായേൽ ജനങ്ങളുടെ പടക്കളത്തിൽ വന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു, ഇസ്രായേൽ ജനങ്ങൾ ആരെങ്കിലും ഒരുത്തൻ എന്നെ വന്ന് കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഈ ഫെലിസ്ത്യ സൈന്യം മുഴുവൻ ഇസ്രായേലിന് അടിമകളായിരിക്കും. അഥവാ നേരെ തിരിച്ചാണെങ്കിൽ, അല്ലെ, എന്നെ അത് കൊല്ലുന്നില്ല, ഞാൻ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ഗോലിയാത്തിന് ഫെലിസ്ത്യർ കടമയാകും. ഇത് കേട്ട ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ഭയങ്ങൾ വരുന്നത്, കാരണം ഇങ്ങനെ കാണാൻ പോലും ആർക്കും പറ്റില്ല. അത്രമാത്രം ഭീകരമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. വിവരം വന്ന് ശൗലിന്റെ അടുത്ത് കൊടുത്തു. ശൗലും ഭയങ്ങൾ വറുത്ത് നിൽക്കുക. കാരണം ശൗലിന്റെ പഞ്ചാടം കൊണ്ടോ കഴിവ് കൊണ്ടോ നീരം കൊണ്ടോ വണ്ണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും ഈ മനുഷ്യന്റെ പരിയത്ത് അല്ലെങ്കിൽ ആയുധബലം കൊണ്ട് ഒന്നും ഈ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താനും കഴിയത്തില്ല. ദിവസങ്ങളോളം ഈ ആഴ്ചകളോളം ഈ ഗോലിയാത്ത് കൊണ്ട് വെല്ലുവിളിക്കുക, പക്ഷെ ഇസ്രായേൽ ജനങ്ങൾക്കൊന്നും അടുത്ത് ചേരാനും കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമുക്കറിയാവുന്ന കഥയാണ്, ഈ ഇഷായി തന്റെ മക്കളെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഈ ദാവീദിനെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞങ്ങോട്ട് അയക്കുന്നത്. അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യുന്നതിന് സഹോദരന്മാരുടെ ഒക്കെ ക്ഷേമം അന്വേഷിച്ചു, അവർക്ക് ഈ ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനമൊക്കെ കൊണ്ട് അവരുടെ ആരോഗ്യത്തിന്റെ കണ്ടു കേട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചു ചെറുതാണ് കുറെ അത്യാവശ്യം ഒരു തവളയും കല്ലും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ പണക്കൂപ്പ് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു ഭീമാകാരനായ മനുഷ്യൻ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഈ ദാവീദ് രാജാവിനെ വെല്ലുവിളി കൊണ്ടു. കാരണം എന്നാണെന്നറിയാമോ, ഈ മനുഷ്യൻ വെല്ലുവിളിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളെ അല്ല, ഇസ്രായേലിന്റെ ദൈവത്തെ. ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെ മുഴുവൻ കൊല്ലാനായിട്ട് മനസ്സെടുത്തുള്ള വ്യക്തിയാണ് ദാവീദ്. അവരുടെ ദാവീദിന്റെ ആരോഗ്യവും എടുക്കുമെന്നുള്ള പ്രശ്നം, സത്യദൈവത്തെ ആര് കുറ്റിരിക്കുന്നു അവരെ കൊല്ലാൻ തക്കവണ്ണമുള്ള ഉച്ചി ആർക്കുണ്ട്? ഈ ദാവീദ് രാജാവിനുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ ഈ സത്യദൈവത്തെ പഠിക്കുകയും സത്യദൈവത്തിന്റെ ജനതകളെ കൊല്ലാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ ഒരു ഗോപിയാത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ഈ കൊച്ചു ചെറുക്കന്റെ ഉച്ചിര് ശക്തമായിട്ട് അവനെ തിരിച്ചു. എങ്കിലും എന്നിട്ട് ചെന്ന് ഈ തന്റെ സഹോദരനായ മൂത്ത സഹോദരനോട് അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പോയി ചാടിച്ചു വിടും, നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ പണം കാണാനായിട്ട് വന്നതല്ലേ ഇവിടെ, നിന്റെ വിചാരം എന്തുവാ, അവിടെ കുറച്ച് ആളുകൾ ഉള്ളത് നിന്നെ അതിനെ കളഞ്ഞിട്ട് ഇനി വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മൂന്ന് ചേട്ടൻ ലേഖിയാകും അവരെ ചാടിച്ചു വിടുകയാണ്. ഈ ചിലപ്പോൾ അഞ്ചിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവിടെ കൊച്ചു ചെറുക്കൻ അവിടെ നിന്ന് വിലകളൊക്കെ കല്ല് വാങ്ങിച്ച് കാലും കൈയും മുറിയാതിരിക്കാനായിട്ടായിരിക്കും ഈ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് ദാവീദിനെ ചാടിച്ചു വിടുന്നത്. അവരുടെ ദാവീദ് അവിടെ നിന്നിട്ട് അടുത്തവരുടെ അടുത്ത് പോയി ചോദിക്കും. ചോദിക്കുന്ന ഇതാണ്, ഇങ്ങനെ ഈ യുദ്ധം ചെയ്താല് ഈ ഗോലിയാത്തിനെ ആരെങ്കിലും നിഗ്രഹിച്ചാൽ ഈ ശൗൽ രാജാവ് എന്താണ് സമ്മാനമായിട്ട് നൽകുന്നത്? അപ്പം അംഗം പൊരുതുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ സംഗതികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഈ ശൗൽ ഈ ദാവീദ് രാജ പലപ്പോഴും പറയുന്നുണ്ട്, അവൻ വെറും സത്യദൈവത്തെ സത്യദൈവം ഇസ്രായേൽ ദൈവമായ യഹോവയെ വെല്ലുവിളിക്കുന്നവൻ ആർക്ക് സാധിക്കത്തില്ല, അവരെ കൊല്ലും കൊല്ലുന്നു പറയുന്നു ഈ ദാവീദ് രാജാവ് എനിക്ക് പറയുന്നുണ്ട്. ദാവീദ് എനിക്ക് പറയുന്നുണ്ട് ആരോ ഇതുകൊണ്ട് ശൗലിന്റെ ചെവി കൊടുക്കുന്നു. അവനെ ശൗലിന്റെ ആഗ്രഹം തോന്നുന്നു, കാരണം ഇത്ര ഊശ്വരമുള്ള ചെറുപ്പക്കാരനാണ് അവനെ ഇത് കാണണമല്ലോ. അങ്ങനെ ശൗല് ഈ ദാവീദിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പം ഈ നീ എന്താ ഇങ്ങനെ പറയാനായിട്ട് കാരണം എന്ന് പറയുമ്പോൾ സത്യദൈവത്തെ ഒരിക്കലും പരാജയപ്പെടാനായിട്ട് കഴിയത്തില്ല, ഞാൻ അവനെ കൊല്ലുന്നൊക്കെ പറയുന്നു. ഉടനെ ശൗല് പറയുന്നുണ്ട്, നീ എന്താ, നീ ഒരു കൊച്ചു ബാലനല്ലേ, നിനക്കാനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞ ദാവീദ് ശൗലിനോട് പറഞ്ഞത്, ഞാൻ അടിയൻ എന്റെ അപ്പൻ ആവികളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരടിയും സിംഹവും ഒക്കെ വന്നു അതിനെയൊക്കെ കൊന്ന കഥകളൊക്കെ പറയുന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇതിനെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശൗലിന് ചെറിയൊരു പ്രതീക്ഷ വന്നു. എങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, അവരുടെ ആഗ്രഹമില്ലയോ. അതിനകത്ത് നിർബന്ധിച്ചത് കൊണ്ടൊരു കാര്യം ചെയ്തു ശൗല്, ഈ ഒരു കാര്യം പോയി അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. തന്റെ പടകോപ്പും ആഭരണങ്ങളും ഒക്കെ ദാവീദിന്റെ മുകളിൽ ഈ ശൗല് ഇട്ടുകൊടുക്കുകയാണ്. ശൗല് തന്റെ പടയെങ്കിൽ ദാവീദിനെ ധരിപ്പിച്ച് തലയില് താമര ചരിത്രം വെച്ചു കവചങ്ങളും അവനെ എഴുതിച്ചു. പക്ഷെ അവൻ അത് ശീലമല്ലാത്തതുകൊണ്ട് അവൻ നടക്കാനായിട്ട് കഴിഞ്ഞില്ല. ദാവീദ് ശൗലിനോട് ഞാനിത് ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ യോജി വെച്ചു. പിന്നെ തന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും എടുത്തു തിരഞ്ഞെടുത്ത് ഇടസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവറുകയായ ഫിലിസ്തീനോട് അടുത്തു. അപ്പൊ ഈ പിന്നെ ഈ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഈ ഗോലിയാത്തിന്റെ കളിയാക്കി വെച്ചിരുന്നത്, കാരണം ഒരു കൊച്ചു വഴിയനെ ഒരു കുറച്ച് കല്ലും കവറുകയാണ്. ഗോലിയാത്ത് ഇത്രയും ഭീമാകാരനായ വലിയ അതിശക്തമായ സർവ്വ ആയുധവും കയ്യിൽ എഴുതിക്കൊണ്ട് നിൽക്കുക, ഇസ്രായേലിനെ മുഴുവൻ കമ്പനി വാലും പരിചയം ഒക്കെ ആയിട്ട് ഇങ്ങനെ അദ്ദേഹം നിൽക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തോട് നേരിടാനായിട്ട് കൊച്ചു ഭീകര പയ്യനായ കയ്യിലെ അറിയുന്നത് വാളുപോലും ഇല്ല, ഒരു കവിനെയും ഒരു തഞ്ചിയുണ്ട് 4 കല്ലുമുണ്ട്. ഇതുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ഗോലിയാത്ത് കളിയാക്കുക. ഫിലിസ്തീൻ ദാവീദിനോട് നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി അവരെ ശപിച്ചു, ദാവീദിനെ ശപിച്ചു. തന്റെ ദേവന്മാർ എന്ന് വെച്ചാൽ ഫിലിസ്തീൻ അവരുടെ വിഗ്രഹത്തിനുമായ ദേവന്മാരെ വിളിച്ചുകൊണ്ട് ഈ ഇതേ ശപിക്കുകയാണ്. ഫിലിസ്തീൻ പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കയറി ഇതിനെ കാണിച്ചു തരാം, നിന്റെ ശരീരം ഞാൻ പിന്നെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞങ്ങൾക്ക് വലിച്ചു തിരി കൊടുക്കും. നിസ്സാരമായിട്ട് ഈ ഫിലിസ്തീൻ ഇങ്ങനെ പറഞ്ഞ് പറയുകയാണ്. അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുണ്ടും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ എടുത്തു വരുന്നു. യുദ്ധത്തിൽ ഒരുങ്ങുന്ന രണ്ടാളുകളുടെ ആയുധത്തെ പറ്റിയാണ് പറയുന്നത്. വെറുതെ പറയുന്നു, അവൻ സർവ്വ ആയുധം വാളും പ്രയോഗം എല്ലാം ആരോഗ്യത്താണ് എല്ലാം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. പക്ഷേ രണ്ടാമതുള്ള ആളുകളുടെ ആയുധം എന്നറിയാമോ, സത്യദൈവത്തിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. ദാവീദിന്റെ ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം മാത്രമേ ഉള്ളൂ, പക്ഷെ മറ്റേ ആയുധം എല്ലാം ഉണ്ട്. അതൊക്കെ അറിയാവുന്ന കഥ തന്നെയാണ്. പക്ഷെ നോക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയുടെ കൂടെ ദൈവം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന വിജയം, നിമിഷ നേരം കൊണ്ട് കയ്യിലിരിക്കുന്ന ആ ഒരു കല്ലെടുത്ത് അധികം 5 കല്ലുണ്ട്, പക്ഷെ 5 എടുത്തത് ഒറ്റ കല്ലേ എടുത്തുള്ളൂ. ഒറ്റ കല്ലെടുത്ത് കവടെ എടുത്ത് ഈ ഗോലിയാത്തിന്റെ നെറ്റിക്ക് തന്നെ തിരുനെറ്റി കെറിയുന്നു. അതേസമയം തന്നെ ഗോലിയാത്ത് തളറങ്ങി വീഴുന്നു. ഉടനെ തന്നെ ദാവീദ് അവന്റെ മണ്ണകിലാടി അവന്റെ തന്നെ വാളെടുത്ത് അവന്റെ ശിരസ് വെട്ടി തലയും എടുത്തുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് സൗലിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ ദൈവം ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശത്രുക്കാര് എത്രമാത്രം ആരോഗ്യമുള്ളവരും എത്രമാത്രം ആയുധം ധരിക്കുന്നവരുമായിക്കോട്ടെ, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശത്രു എത്ര വരുവനാണെങ്കിലും അവർ നമ്മുടെ പോയി പരാജയപ്പെടും എന്നുള്ളതിനകത്ത് എത്രയോ സംഭവങ്ങൾ വേദോത്സവത്തിനല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. ദൈവം കൂടെ ഉള്ളവന് ചിലപ്പം ചില സമയങ്ങളൊക്കെ പരാജയങ്ങളൊക്കെ ആദ്യം ഉണ്ടാകും, പക്ഷെ അത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ദൈവം കൂടെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഇദ്ദേഹത്തിന് ഒരു വിജയം ഉണ്ടാകുന്നു, അങ്ങനെ ഗോലിയാത്തിനെ കൊല്ലുന്നു. ഗോലിയാത്ത് മാത്രമല്ല തിരക്കിയ മുഴുവൻ അവിടെ മരണപ്പെട്ട ബാക്കിയുള്ളവർ തോറ്റോടി പോകുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. മല്ലൻ മരിച്ചുപോയി എന്ന് കണ്ട് ഫിലിസ്തീൻ ഓടിപ്പോകുന്നു എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ദാവീദ് ഫിലിസ്തീന്റെ നേരെ ചെല്ലുന്നത് ഷൗൽ കണ്ടപ്പോൾ സേനാധിപനായ അബ്നേരോട്, അബ്നേരെ ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവേ തിരുവേലിയാണ് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഷൗലിന് അറിയത്തില്ല ഈ ദാവീദ് ആരുടെ മകനാണെന്നുള്ളത്. കാരണം ഈ പലവാസം ദാവീദിനെ കണ്ടിട്ടുള്ളതുള്ള ശരിയാണ്, പക്ഷേ ഈ രാജാവ് വലിയ കൂടിയ രാജാവായതുകൊണ്ട് തന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ചരിത്രവും കുടുംബവും ഒന്നും അന്വേഷിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല, കാരണം അദ്ദേഹം അതിൽ ഉയർന്ന ആളായതുകൊണ്ട്. പക്ഷെ ഇത്രയും സന്തോഷം ദാവീദ് ചോദിച്ചതുകൊണ്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ എനിക്ക് അറിയത്തില്ല എന്ന് സന്യാദിവൻ പറയുകയാണ്. പിന്നെ 17-ാം അധ്യായം കഴിഞ്ഞു, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. നല്ല പ്രാധാന്യം വഹിക്കുന്ന ഒരു കഥയാണെങ്കിലും 17-ാം അധ്യായം കുറച്ച് പറഞ്ഞുള്ളൂ. പിന്നെ 18-ാം അധ്യായമാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. 18-ാം അധ്യായത്തിൽ ജോനാഥാൻ ദാവീദിനെ ഗാഢമായി സ്നേഹിക്കുന്നു. ജനം ദാവീദിനെ പുകഴ്ത്തുന്നതിൽ ഷൗൽ അസൂയാനും ആകുന്നു. ദാവീദിനെ കൊല്ലുവാനായിട്ട് ഷൗൽ ശ്രമിക്കുന്നു. ദാവീദിനെ കെണിയിൽ ശാസിക്കുവാനായി ഷൗൽ തന്റെ മകളെ അവന് ഭാര്യയായി നൽകുന്നു. ഈ 2-3 കാര്യങ്ങളാണ് 18-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഈ ഷൗലിന് ഇത്രമാത്രം ദാവീദ് രാജാവ് വലിയ കാര്യങ്ങൾ ഒക്കെ ചെയ്തു. ചെയ്തപ്പോഴത്തേക്ക് ഈ ഷൗലിന്റെ മുമ്പിൽ ദാവീദ് ഒരു നോട്ടപ്പുള്ളിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഈ ദാവീദിന് ഈ ഷൗലിന്റെ മകനാണ് യോനാഥാന്. യോനാഥാന് ദാവീദിനോട് ഒരുപാട് സ്നേഹം തോന്നി. അവിടെ പറയുന്നുണ്ട് യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് വേദോത്സവത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും സുന്ദരമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ ഈ ദാവീദും യോനാഥാനും തമ്മിലുള്ളത്. ദാവീദിനോട് പറ്റിച്ചേർന്നു, നിഷ്കളങ്കമായ സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കാണുന്നത്. യോനാഥാൻ അവനെ സ്വപ്രാമനെ പോലെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അത് വെറും ഒരു നാട്ടിയുമല്ലായിരുന്നു. പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഒക്കെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് മനസ്സിലാക്കേണ്ട കഴിയും. അതുകൊണ്ട് തന്നെ എന്തറിയോ, നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് തന്റെ മേലങ്കി, അതുകൊണ്ട് യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കയും ദാവീദിന് കൊടുക്കും. വാസ്തവത്തില് ഒരു രാജപുത്രനാണ് അല്ലേ, ഒരു പ്രിൻസാണ് ഈ യോനാഥാൻ എന്ന് പറയുന്നത്. രാജകുമാരനാണ്, രാജകുമാർ അവകാശത്തോടെ ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ യോനാഥാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വമാണ് ഇവിടെ കാണുന്നത്, അതിന്റെ മനസ്സിന്റെ നന്മയാണ് കാണുന്നത്. തന്നെക്കാളിലും തന്റെ അപ്പനെക്കാളിലും മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അവനോട് പകയും വിദ്വേഷം തോന്നുന്നതിന് പകരം സ്വപ്രാവനെ പോലെ അവനെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, തനിക്ക് അവകാശമായി ലഭിച്ച തന്റെ പണച്ചത്തെയും വാലും ഒക്കെ ഈ സ്നേഹിതന് സമ്മാനമായിട്ട് കൊടുക്കുവാൻ തക്കവണ് കാണിച്ച ആ സ്നേഹത്തിന്റെ അടയാളമുണ്ടല്ലോ. ഒരു പക്ഷേ അത് നമുക്ക് വാക്കുകൾക്ക് കൊണ്ട് വിശദീകരിക്കാവുന്ന ചില ബന്ധങ്ങളെ ഒന്ന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനൊക്കെ തരാം. വാക്കുകളൊന്നുമല്ല, അത്രമാത്രം ആഴമായ ഒരു സ്നേഹമാണ് ഈ യോനാഥാന്. ശരിക്കും ദൈവമുള്ളൊരു മനുഷ്യൻ തന്നെ ഈ യോനാഥാന്. ദാവീദ് രാജാവിന്റെ കൂടെ മാത്രമല്ല, ഇതുപോലുള്ള ചില വ്യക്തികളിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ മേലക്കിയ ചൂരി ദാവീദ് രാജാവ് ദാവീദിന് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 9-ാം 6-ാം വാക്യത്തിലും അത് കാണുന്നത് ഈ ഫെലിസ്ത്യനെ കൊന്നതിന് ശേഷം ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. കാരണം അവരെല്ലാം ഭയപ്പെട്ടിരുന്നു, ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു വില്ലനാണ് അല്ലെങ്കിൽ മല്ലനാണ് ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു ചെറുപ്പക്കാർ നിസ്സാരമായിട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ മുമ്പിൽ ഈ ദാവീദ് വലിയൊരു വീരപുരുഷനായി. ഉടനെ അവര് പാട്ട് പാടുന്നു, പെണ്ണുങ്ങളൊക്കെ നൃത്തം ചെയ്ത് പാട്ട് പാടുന്നുണ്ട്. എന്താ പാടുന്നത്? ദാവീദ് ശൗലോ 1000 കൊന്നു, ദാവീദ് 10000 കൊന്നു. ഇത് ശൗലിന് ഭയങ്കര നാണക്കേടായിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ പിള്ളേരെ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് പറഞ്ഞപ്പോഴല്ലേ. കാരണം അദ്ദേഹത്തിന്റെ പിന്നെ നാണക്കേട് കൈ ഉയർന്നു. തന്നെ ആരാധിച്ചിരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ദാവീദ് രാജാവിനെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അന്ന് മുതൽ അവിടെ പറയുന്നുണ്ട് 9-ാം വാക്യത്തിൽ, അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. കണ്ണുകടി എന്ന് പറഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന ചോറിച്ചിലല്ല, മനസ്സിനുണ്ടാകുന്ന ചോറിച്ചില്ല. അത് അതിനെങ്കിലും കണ്ണുകടി എന്ന് പറയാൻ കണ്ണിക്കൂടാ തുടങ്ങുന്ന ഉള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അന്ന് മുതൽ ഈ ദേഹത്തിന് കണ്ണുകടി തുടങ്ങി. നമുക്ക് പലർക്കൊക്കെ ഉണ്ടാകുന്ന രോഗമാണ് അല്ലേ, നമ്മളെക്കാളും ദേഹത്തിൽ ഒരാൾ ഷൈൻ ചെയ്യുമ്പോഴോ നമ്മളെക്കാൾ ഒരാള് നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ കുറ്റം പറയുകയോ. ചില ആളുകളൊക്കെ ഉണ്ട് ഈ പിന്നെ ഒരാളുടെ നന്മ മൂന്നാമത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് കേട്ട ആളെ പറ്റി വളരെ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്ന ചില ആളുകളൊക്കെ ധാരാളമുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അപ്പൊ അങ്ങനെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് കണ്ണുകടി തുടങ്ങി. അദ്ദേഹത്തെ കൊല്ലാനായിട്ടുള്ള ദാവീദിനെ കൊല്ലാനായിട്ടുള്ള തന്ത്രം ഇങ്ങനെ നയിക്കുകയാണ് ചെയ്തത്. പിന്നെ ദാവീദിനെ ഭയപ്പെടാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവ ദാവീദിനോട് കൂടി ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തത് കൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ഈ ഗോലിയാത്തിനെ കൊന്നതുകൊണ്ട് മാത്രമല്ല, ഗോലിയാത്തിനായിട്ട് കൊല്ലാനായിട്ട് ഇടയായതിന് ഇവരൊരു കാരണമുണ്ട്. ദൈവം ശൗലിൻ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും ശൗല് ദാവീദിനെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. ചില മനുഷ്യർ ദൈവം കൂടെയുള്ള മനുഷ്യരെ ഇല്ലാതാക്കാൻ തക്കവണ് ശ്രമിക്കാറുണ്ട് പലരും എന്ന് പറയുന്നത് പോലെ തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ 14-ാം വാക്യത്തിൽ യഹോ ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ഏറ്റവും വിവേകത്തോടു കൂടെ നടന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവരിൽ ആശങ്കിതനാക്കുന്നു. അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ, അന്ന് പോലെ ശത്രുവിനെ കൊന്നുന്നുള്ളതാണ് ഒന്നാമത്തെ ഭയത്തിന്റെ കാര്യം. രണ്ടാമത്തെ ഭയത്തിന്റെ കാര്യം ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വളരെ വിവേകത്തോടുകൂടി ദാവീദ് രാജാവ് ദാവീദ് കാര്യങ്ങളെ നീക്കുമെന്ന് കണ്ടപ്പോഴ് വിവേകവും ദൈവഭക്തിയും തിന്മയെ ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള കഴിവും ഈ ദാവീദിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ശൗൽ ദാവീദിനെ കൊല്ലാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പം അതിന് ദാവീദ് ശൗല് കണ്ടത് ഒരു വഴി, എന്റെ മൂത്ത മകൾ നേരെ കൊണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയെ തരും, നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഈ അതിനെ ഈ ശൗല് കാണിക്കുന്ന ഒരു തന്ത്രമാണ്, ഈ മൂത്ത മകളെ കൊണ്ട് ഈ ദാവീദിനെ കെട്ടിക്കുക, കല്യാണം കഴിപ്പിക്കുക, എന്നിട്ട് അവരോട് പറയുന്നത് എന്റെ യുദ്ധങ്ങൾ ഇതെല്ലാം നീ തന്നെ നേതൃത്വം കൊടുക്കണം. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു കവണത ഉണ്ടായിരുന്നു, എന്തിനുവേണ്ടി എടുത്ത് ചെയ്തറിയാം, എന്റെ കൈകൊണ്ട് ഭരിക്കാതെ ഫെലിസ്ത്യന്റെ കൈകൊണ്ട് നീ ഭരിക്കണം, അതിനുള്ള ഒരു വഴി ഈ ശൗല് ഒപ്പിച്ചു കൊടുക്കുക. അതിന് വഴി കൊടുത്ത് എങ്ങനെയാണെന്നറിയാം, മകളെ കൊണ്ട് കല്യാണ ആലോചന നടത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യാൻ തക്കവണ്ണമായി ശൗല് കാണിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ക്രൂരതയുടെ ചിത്രമായി ശൗല് നമ്മൾ കാണുന്നത്. അങ്ങനെ പിന്നെ പക്ഷെ ഈ മകളെ, പക്ഷെ മൂത്ത മകളെ കിട്ടിയില്ല, അവള് വേറെ ആരംഭം പിന്നെ വേറെ ആരംഭക്ക് വേണ്ടിയിട്ട് അവള് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ മകളായിരിക്കും ആദ്യം കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും അവള് മറ്റേ ആർക്ക് വേണ്ടിയിട്ട് ഈ ശൗല് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ രണ്ടാമത്തെ മകള് മീഖൾ, ഷൗലിന്റെ രണ്ടാമത്തെ മകള് മീക്കള് ഈ ദാവീദിനെ സ്നേഹിക്കുന്നുണ്ട്. അതറിഞ്ഞപ്പോൾ ഷൗലിന് സന്തോഷമായി. അങ്ങനെ മീക്കളിലേക്ക് ഒന്ന് കെട്ടിക്കാൻ തക്കവണ്ണം തീരുമാനിക്കുന്നു. അവർ കഴിയാനും കഴിയായിട്ട് തന്നെയാണ് അല്ലെ, അവനെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് മരുമോനാക്കിക്കൊണ്ട് ഈ ദാവീദിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദാവീദ്. അപ്പൊ അങ്ങനെ ദാവീദിനോട് ഈ കല്യാണക്കാരെ പറയുമ്പോൾ ദാവീദ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഈ മഹാരാജാവിന്റെ മോളെ കല്യാണം കഴിക്കാൻ എനിക്ക് എന്താണുള്ളത്, ഞാൻ വെറും സാധാരണക്കാരനാണ്, ചെറിയൊരു കുടുംബക്കാരനാണ്. പക്ഷെ നിർബന്ധമായിട്ട് പറയുമ്പോൾ അത് ദാവീദ് അംഗീകരിക്കുകയാണ്. പക്ഷെ ഷൗല് ദാവീദിനെ വളരെയധികം പിന്തുടരുകയും കൊല്ലാനായിട്ട് വൈരാഗ്യം കൂടുകയും കൊല്ലാനായിട്ട് ഇങ്ങനെ പറ്റിയ തക്കം നോക്കി നടക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ 17 അധ്യായത്തില് അവസാന ഭാഗം നമ്മൾ കാണുന്നത്. പല പ്രാവശ്യം ദാവീദിനെ കൊല്ലാൻ തക്കവണ്ണം കുന്തമൊക്കെ എറിയുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ ഇദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. കൂടുതൽ നമുക്ക് അതിനകത്ത് വിശദീകരിക്കാൻ ഒന്നുമില്ല. ഈ ഷൗലിന്റെ പകയുമായിട്ട് ബന്ധപ്പെട്ട് ചില തന്ത്രങ്ങളൊക്കെ നനയുന്നതായിട്ട് മാത്രമേ ഉള്ളൂ 17 അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ 19-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് തന്റെ പിതാവായ ഷൗൽ ദാവീദിനെ കൊല്ലുവാൻ തീരുമാനിച്ച വിവരം യോനാഥാൻ അവനെ അറിയിക്കുന്നു. ഷൗല് ദാവീദിനെ കൊല്ലാനുള്ള വിവരം ഈ യോനാഥാൻ വന്ന് ഷൗലിനോട് രാജാവിനോട് പറയും, ദാവീദിനോട് പറയുന്നു. ദാവീദിനെ കൊല്ലാതിരിക്കാൻ യോനാഥാൻ ഷൗലിനെ പ്രേരിപ്പിക്കുന്നു. ഷൗലിന്റെ കോപം പിന്നെയും ദാവീദിന്റെ തലയിൽ വിളിക്കുന്നു. ദാവീദ് ഷൗലിന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു. ഷൗൽ പ്രവചിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്നിട്ട് കാണുന്നത്. അന്നേരം ഷൗലിന്റെ മകനായ യോനാഥാനോടും സഹപ്രത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. ഈ ഷൗല് തന്റെ മകനായ യോനാഥാനോടും തന്റെ ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലാൻ തക്കോളം ഏൽപ്പിക്കുകയാണ്. യോനാഥാന് ദാവീദിനോട് വളരെ സ്നേഹമുള്ളത് കൊണ്ട് യോനാഥാൻ വന്ന് ദാവീദിനോട് പറയുന്നുണ്ട്, എന്റെ അപ്പൻ നിന്നെ ഇങ്ങനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്, നീ അതുകൊണ്ട് നീ ഇവിടുന്ന് തൽക്കാലം ഇവിടെ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് മാറി നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം സത്യം ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിന് സത്യം ചെയ്യുന്നു, നിന്നെ ഒരിക്കലും കൊല്ലാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ യോനാഥാൻ തന്നെ വന്ന് തന്റെ പിതാവായ ഷൗലിനോട് പോയി പറയുന്നുണ്ട്, ദാവീദ് വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, നീ അവനെ ഒരിക്കലും കൊല്ലരുത്, പിന്നെ നീ എന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്, നിന്റെ രാജ്യത്തിന് വേണ്ടി നിന്റെ ജനങ്ങൾക്ക് വേണ്ടി അവൻ ജീവൻ കളഞ്ഞ് സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചവനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഷൗലിന്റെ മനസ്സിൽ അനുതാപം പോലെ വന്നിട്ട് ഷൗൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും ഞാൻ അവനെ കൊല്ലത്തില്ലെന്ന് പറഞ്ഞ് ശപഥം ചെയ്യുന്നു. പക്ഷേ അതൊരു കള്ളസത്യമായിരുന്നു, ആ സത്യത്തിന് അധികം നിലനിൽക്കില്ല. നമുക്ക് കൊണ്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ വലിയ സത്യമൊക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ സത്യവും ഷൗലിന്റെ സത്യം പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും മാറുന്നത്. അങ്ങനെ കൊല്ലാനായിട്ട് തക്കം കൂടുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കൊല്ലാനായിട്ട് ഇങ്ങനെ തക്കം വിടുമ്പോൾ ഈ ദാവീദിന്റെ മകൾ മീഗൾ, ദാവീദിന്റെ ഭാര്യ മീഗൾ എന്ന് പറഞ്ഞാൽ ഷൗലിന്റെ മകൾ തന്നെ ഈ ദാവീദിനെ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുത്തുകയാണ്. ഈ കൊട്ടാരത്തിൽ വന്ന് ഈ ഇതെല്ലാം ചെന്ന് കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്ക് ഈ മീഗൾ ഒരു തിരുവാതിൽ കൂടി ദാവീദിനെ പുറത്തു പോയിട്ട് ദാവീദിന് പകരം ആ കാട്ടിൽ ബിംബം കെട്ടിവെക്കുന്നുണ്ട്, ഒരു തലവണയൊക്കെ എടുക്കുമ്പോൾ ആളുകളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാനായിട്ട്. അതാണ് ഷൗൽ ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്റെ മോഹമായിരിക്കും, നീ എന്നോട് തന്നെ ചതി ചെയ്തു, എന്റെ ശത്രുവിനെ നീ എന്നെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഈ മീഗൾ പറയുന്നുണ്ട്, എന്നെയും ചുമ കള്ളം പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പോയതെന്ന് പറഞ്ഞു. കാരണം അല്ലെ മീഗളിനറിയാം, മീഗളിനെ ഞപ്പം കൊല്ലുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ മക്കളെന്നോ ഒന്നുമില്ല, ആരെ വേണേലും തന്റെ സ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഷൗൽ. നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഷൗലിനെ കാണുന്നത്. അങ്ങനെ ദാവീദ് രാജാവ് ഈ ഷൗലിന്റെ അടുത്ത് നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവസാനം ദാവീദ് 15-ാമത്തെ വാതിൽ കാണുന്നത്. അങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ട് രാമയിലെ ഷമുവേലിന്റെ അടുക്കൽ ചെന്ന് ഷൗൽ തന്നോട് ചെയ്തു നോക്കുകയും അവനോട് അറിയിച്ചു. അവസാനം ഷമുവേല് ദാവീദിനെ വിളിച്ച് ഒരു യാഗമൊക്കെ കഴിപ്പിക്കാനും എന്നിട്ട് ഷൗലിനെ കൊണ്ട് രാമയിലെ നെയ്യോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെയും ഇദ്ദേഹം ഈ ഷൗൽ കൃത്യന്മാരെ അയക്കുകയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ഈ കൃത്യന്മാരിൽ മറ്റൊരു ആത്മാവിനെ കൊടുക്കുകയാണ്. ഈ വൈരാഗ്യത്തിന് മാറ്റം അവരെ പ്രവചിക്കാനായിട്ട് തുടങ്ങുന്നു. വീണ്ടും ഈ ഷൗൽ കൃത്യന്മാരെ അയക്കുന്നു, അവര് പ്രവചിക്കുന്നു. അവസാനം ഷൗലുകളെ നേരിട്ട് വരുന്നു, ആ ദേശത്ത് ചെല്ലുമ്പോൾ ഷൗലും പ്രവചിക്കുന്നു. അപ്പൊ വൈരാഗ്യത്തിന്റെ മാറ്റം ഇവർക്കെല്ലാം അവിടെ വെച്ച് മാറും. അതാ ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഈ ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് കൊല്ലാൻ വന്ന കൃത്യന്മാരുടെ ഷൗലിന്റെ മനസ്സ് മാറുകയാണ്. യാന്ത്രികമായ ഒരു മാറ്റമാണ്, ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാറുന്നു. അവസാനം ഷൗൽ അവിടെ നിന്ന് ദാവീദ് അവിടെ നിന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് വീണ്ടും യോനാഥാനുമായിട്ട് സഖ്യത കൂടുന്നു. വീണ്ടും ദാവീദ് കൊല്ലാനായിട്ട് വരുമ്പോൾ യോനാഥാന് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് ഒളിച്ചു ഓടി ഒരു വയലിൽ പോയി ഒളിച്ചിരിക്കെ രാജാവിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ പറഞ്ഞുവിടുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വീണ്ടും ഇദ്ദേഹം വളരെ തന്ത്രപൂർവ്വമായിട്ട് ഈ യോനാഥാൻ ദാവീദിന്റെ മകന് ഷൗലിന്റെ മകൻ യോനാഥാന് ദാവീദിനെ വളരെ തന്ത്രപൂർവ്വമായിട്ട് സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നു. പിന്നെ ഷൗൽ അങ്ങനെ അവസാനം ഈ ഷൗൽ അറിയുന്നുണ്ട് ഈ യോനാഥാനാണ് ഈ രാജാവിനെ ദാവീദിനെ സംരക്ഷിക്കുന്നതെന്ന് അതറിഞ്ഞുകൊണ്ട് ഷൗലിന് യോനാഥാനോട് ദേഷ്യം വരികയും യോനാഥാനെ കൊല്ലാനായിട്ട് ഷൗല് ഒരുങ്ങുകയും ചെയ്തു. പക്ഷെ യോനാഥൻ വളരെ അന്തർഗൂഢം അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതായിട്ട് പോകുന്നുണ്ട്. ഷൗൽ അവനെ കൊല്ലുവാൻ തക്കവണ്ണം നേരെ കുന്തം പൊങ്ങി എന്ന് പറഞ്ഞു. ഷൗലിന്റെ കുന്തം എടുത്ത് യോനാഥാന്റെ നേരെ ചെയ്യാനായിട്ട് പോയി. പക്ഷെ യോനാഥാൻ അവിടെ വന്ന് പിന്നെ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ അപ്പനോടുള്ള ദേഷ്യത്തോടുകൂടി യോനാഥാൻ അവിടെ നടന്നു പോകുന്നു ഈ ദേശത്തിനടുത്ത്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് 20-ാം അധ്യായത്തിലുള്ളൂ. നമുക്ക് വലിയ സംഭവങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉള്ളെങ്കിലും ആ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വളരെ ഒരു മനുഷ്യന്റെ അസൂയ വളർന്നു വരുന്നതും ആ അസൂയ മൂലം സ്വന്തം മക്കളെ പോലും കൊല്ലുവാൻ തക്കവണ്ണം മടിയില്ലാത്ത നമുക്ക് അങ്ങനെ ചില നേതാക്കന്മാരെയൊക്കെ അറിയാം പലയിടത്തും. അല്ലെ, മക്കളെ മരുമക്കളെ ഒക്കെ സ്ഥാനത്തിന് വേണ്ടിയും പിന്നെ അതുപോലെ പക തീർക്കാനും ഒക്കെ കൊല്ലാൻ തക്കവണ്ണം മടിയില്ലാത്ത ചില ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ വായിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ ജീവിതമൊക്കെ. പക്ഷെ ഇവിടെ നമ്മൾ വളരെ കാര്യമായിട്ട് കാണുന്ന ഒരു ക്യാരക്ടർ രണ്ടുപേരും യോനാഥാനാണ്. കാരണം ഒരു ബന്ധവും വാസ്തവത്തിൽ ഈ ഷൗലിനേക്കാളിലും ദാവീദിനോട് പക തോന്നാൻ സാധ്യത ഉണ്ടായിരിക്കുന്നത് യോനാഥാനാണ്. കാരണം യോനാഥാനും ദാവീദും ഒരേ തരത്തിലുള്ള രണ്ട് വ്യക്തികളാണ്, ഒരേ പ്രായത്തിലുള്ള രണ്ട് വ്യക്തികളാണ്. ശരിക്കും ഈ യോനാഥാനാണ് ശരിക്കും ഈ ദാവീദിനോട് പിന്നെ ശത്രുത തോന്നേണ്ടത്. കാരണം ഈ യോനാഥാന്റെ സ്ഥാനമാണല്ലോ ഈ ദാവീദ് എടുക്കുന്നത്. കാരണം അവിടെ ശരിക്കും രാജവർദ്ധനായിട്ട് യഥാർത്ഥ രാജാവിന്റെ പിൻഗാമിയായിട്ട് വരേണ്ടത് ഈ യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഔന്നത്യമായ ഒരു തലമാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും മാതൃകാപരമായ ഒരു വ്യക്തിത്വമാണ്. നമ്മൾ വേദോത്സവത്തിലെ വളരെ ചുരുക്കം ആളുകളെ ഇവിടെ ഇത്ര മാതൃകാപരമായിട്ട് നിൽക്കുന്നത് യോനാഥാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം എനിക്കൊന്നും ദാവീദിനേക്കാളും വലിയ മനുഷ്യനാണ് ഞാൻ യോനാഥാനെ കാണുന്നത്. കാരണം അത്രമാത്രം അവനോ വളരണം ഞാനോ കുറയണം എന്ന് യോഹന്നാൻ സ്നാപകം പഠിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം ഭാഗ്യമേ ഒക്കെ മാറ്റി വെച്ച് സ്നേഹത്തിന് വേണ്ടി തടസ്സം കൊടുക്കാനൊക്കെ പടച്ചട്ടയെ കൊടുത്തു, സ്ഥാനം കൊടുത്തു, രാജ്യത്ത് കൊടുത്തു, എല്ലാ സ്നേഹത്തോടും അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു. അങ്ങനെ കാണിച്ച ഒരു വലിയ മനുഷ്യനാണ് ആ യോനാഥാൻ എന്ന് പറയുന്നത്. ആ ഒരു മാതൃക നമുക്ക് ഇരിക്കട്ടെ. ഇത് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുക. അതായത് ഇത്രയും ആളുകളെ സംബന്ധിക്കുന്ന സന്തോഷമുണ്ട്. എന്തെങ്കിലും ഈ ക്ലാസ് എടുക്കുന്നതിനുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നെ ഫോൺ വിളിച്ച് അറിയിക്കുക, അല്ലെങ്കിൽ ശാന്തമാമയോട് ഇമെയിൽ ചെയ്യുകയോ ഒന്ന് ചെയ്യാമെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്യാം. എനിക്ക് തോന്നും ഈ ഈ പാഠം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. ഇത് കൂടുതൽ നമുക്ക് വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയം പോകും. പിന്നെ ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ക്വിസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ തന്നെ വായിച്ച് പേരും നാളും ഒക്കെയാ, അത് നിങ്ങൾക്ക് തന്നെ വായിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. ഏതായാലും എല്ലാവരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒന്നിട്ട് കാര്യങ്ങളോട് നിങ്ങളോട് ചേർത്ത് ഉറപ്പിക്കാനുള്ള നമുക്ക് വെബ്സൈറ്റ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായിരിക്കുകയാണ്, ഓൾമോസ്റ്റ് അല്ല എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യാനില്ല. നമുക്ക് കുറെ പേരുടെ വിവാഹത്തിന്റെ പ്രൊഫൈൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടു മൂന്ന് പേരുടെ കിട്ടിയിട്ടുണ്ട്, രണ്ടു മൂന്ന് പേരുടെ മാത്രമായിട്ട് കിട്ടിയ കാര്യമില്ല. ഒരു 8 പേർക്കെങ്കിലും ഇല്ലെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള പിള്ളേരോ വിവാഹം കഴിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അവരുടെ പിക്ചറും വരും ഡീറ്റെയിൽസും ഒക്കെ പിന്നെ ശാന്തമാമയുടെ ഇമെയിലിലോ അല്ലെങ്കിൽ മനോജിന്റെ ഇമെയിലിലോ അല്ലെങ്കിൽ ഭദ്രാസമത്തിന്റെ ഇതിലോട്ട് അയച്ചു കൊടുക്കാമെങ്കിൽ അത് നല്ല ഭംഗിയായ രീതിയിൽ നമുക്കത് ചെയ്യാം. ഇപ്പോഴും 32-ഉം 35-ഉം വയസ്സായിട്ട് കല്യാണം കഴിക്കാത്ത നിങ്ങൾ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർ അനുവാദത്തോട് വേണം, അതിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ മക്കളുടെ ആണെങ്കിലും അവരുടെ അനുവാദത്തോട് മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. അവരുടെ അനുവാദത്തോടുകൂടി അത് വാങ്ങിച്ച് പക്ഷെ നിങ്ങൾ വലിയൊരു താല്പര്യം കാണിക്കണം, എങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. നമുക്ക് അനുയോജ്യ ദൈവം പ്രാർത്ഥിച്ച് നമ്മളത് ചെയ്യുമ്പോൾ അനുയോജ്യരായിട്ടുള്ള പങ്കാളികളെ ദൈവം എന്ന് പറയാൻ നമ്മൾ മക്കൾക്ക് നേടിയെടുത്ത് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ തന്നെ നമ്മുടെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാനും അവരെ നമ്മുടെ സഭയിൽ തന്നെ നിലനിർത്താനുള്ള വലിയൊരു അവർ ഉൾക്കാഴ്ചയോടെ അത് ചെയ്യുന്നത് നമ്മുടെ സഭയിലെ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ നല്ല കുമ്പിള്ളാരൊക്കെ മറ്റെങ്ങും പോവാതെ നമുക്ക് തന്നെ ഉപയോഗിക്കത്തക്കവണ്ണം നമ്മുടെ സഭയിൽ തന്നെ അവരെ നിലനിൽക്കത്തക്കവണ്ണമുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രായം വിവാഹത്തിന് പ്രായമാകുമ്പോൾ പിള്ളേർ കല്യാണം കഴിച്ചു പോകണം എന്നുള്ള ഒരു താല്പര്യവും ഭദ്രാസന നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിങ്ങളെ ഭംഗിയായിട്ട് സഹകരിക്കണം. എല്ലാവരും ഭംഗിയായിട്ട് നോമ്പ് നോക്കുക, നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസന അരമനയുടെ പണിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കണ്ണിലൂടെ പ്രാർത്ഥിക്കണം. നമുക്ക് വളരെ നമ്മുടെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അത് നന്നായി വരിക. പ്രത്യേകിച്ച് എന്റെ തോണോസ് മണിക്ക് നമ്മളോട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ സ്വയമായിട്ട് മറ്റുള്ളവരുടെ പ്രേരിപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഏതായാലും ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെയും പതിവുപോലെ PC ക്ലാസ് ഉണ്ട്, എല്ലാവരും അതിന് അറ്റൻഡ് ചെയ്യേണ്ട തോന്നുന്നു. പ്രത്യേകമായിട്ട് ഓർക്കുക, ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവമേറെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജിജി, പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ.
പ്രാർത്ഥിക്കുകയാണ്. ശുദ്ധളഭാവ ഞങ്ങളെ കാത്തോളാണേ, ഭീഷണ ശ്രീബാല ഞങ്ങളെ മറച്ചോളാണേ, ശുദ്ധളഭൂഹ ശുദ്ധുപ്പും ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവർത്ത കാലത്തും നേരത്തിലും എല്ലാ സമയത്തിലും നിങ്ങളുടെ ദൈവത്തിനത്രയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രനമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്പ്രവാസം എല്ലാവരുടെ മേലും എന്നപ്പോഴെ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നുണ്ട്, നമുക്ക് എല്ലാ ബുധനാഴ്ചയും നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് പ്രാർത്ഥന ഉണ്ട് 10:30 to 11:30 സമയങ്ങളിൽ. അത് ഇവിടുത്തെ ന്യൂയോർക്ക് ഈ ഭാഗത്തുള്ള സമയം, ഡാലസ് അല്ലെങ്കിൽ ഹൂസ്റ്റൺ ടെക്സസിലെ ടൈമാണ്. ചിക്കാഗോയിൽ അവിടെ എടുക്കുന്ന സമയം മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂയോർക്കിൽ അവിടെ കൂടുതൽ ആളുകളും അതിൽ അറ്റൻഡ് ചെയ്യാത്തൊക്കെ ഓർമ്മ ശ്രമിക്കുക. നല്ല വൈദികരും മറ്റാൾക്കാരും ഒക്കെ മറ്റു ക്ലാസ് എടുക്കുന്നുണ്ട്. നല്ല പ്രസംഗ ധ്യാന പ്രസംഗങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ബുധനാഴ്ച പ്രാർത്ഥനയിലും പങ്കുകൊള്ളുകയാണ്. നമ്മുടെ ഇതേ ഫോൺ നമ്പർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകളും ബുധനാഴ്ച പത്രക്കുള്ള 10:30 വരെയുള്ള സമയങ്ങളിലാണ് ആ ക്ലാസ്സുകളിൽ പങ്കുകൊള്ളാന്നൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൂടുതലും പ്രയോജനപ്പെടുത്തൊക്കെ ഓണം നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയണം. ഇപ്പം 50-60 ആൾക്കാർ കയറുന്നുണ്ട്, പക്ഷെ അത്രയും പോരാ. നമ്മുടെ ഭദ്രാസനത്തിൽ ഇത്രയും ആളുകളുണ്ട്. കൂടുതൽ ആളുകൾ ഈ ക്ലാസ്സുകൾ ക്ലാസ് വലുതോ ചെറുതോ എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേണം. അത് വലിയ കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് പി ജി പറയുന്ന ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ്സുകളാണ്. അത് കേൾക്കാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.